പത്തേക്ക് പത്ത്. അൽഖായിദത്തു സാനിയ നോക്കുക, അടുത്ത പോലെ നോക്കുക. അശ്ശഫാഅത്ത് ശഫാഅത്താനി, ശഫാഅത്ത് രണ്ടെണ്ണമുണ്ട്. ഒന്ന് ശഫാഅത്തുൻ മൻസിയത്തുൻ, ഇല്ല എന്ന് നിഷേധിച്ച് പറഞ്ഞത്. പിന്നെ ഉണ്ടെന്ന് സ്ഥാപിച്ചു. ഇല്ല എന്ന് പറഞ്ഞ ഏതാണ്? അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് തേടപ്പെടുന്ന ശഫാഅത്ത്. ഫീമാ ലാ യഖ്ദറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സാധിക്കാത്ത കാര്യങ്ങൾ, അല്ലാഹു മാത്രം കഴിയുന്ന കാര്യങ്ങൾ, ആ ശഫാഅത്ത് അല്ലാഹുവിനോട് ചോദിക്കുക, അതാണ് പരലോകത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ലോകത്ത് നടക്കുന്നത് പോലുള്ളൊരു ശഫാഅത്ത് അവിടെ നടക്കൂല. ഈ ലോകത്തെ ശഫാഅത്തിന്റെ സ്വഭാവം എന്താ? ഇപ്പോ മന്ത്രിന്റെ അടുത്തേക്ക് ഞാൻ കാര്യമായൊരു പാർട്ടിന്റെ പ്രവർത്തകനാണെങ്കിൽ എന്റെ പാർട്ടി ജയിച്ചാൽ ഞാൻ മന്ത്രിക്ക് എഴുത്തു കൊടുത്തേക്കും, മനസ്സിലായില്ലേ? അത് മന്ത്രിന്റെ സമ്മതത്തോടു കൂടി കൊള്ളുന്നില്ല. ഞാനൊരാളെന്നെ അയച്ചോട്ടെ എന്നൊന്നും ചോദിക്കേണ്ടതില്ല. ആളെ പറഞ്ഞേച്ചിട്ട് ഓൻ പരിഗണിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഫോൺ ചെയ്യും, ഹലോ തെരഞ്ഞെടുപ്പിന് നമ്മളൊക്കെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ, അപ്പൊ മന്ത്രിയപ്പൊ വേണ്ടല്ലേ, കാണിച്ചാൽ തെരഞ്ഞെടുപ്പില് ഫോണോടച്ച എന്നിട്ട് വിളിക്കും. ആ നിങ്ങൾ അങ്ങനെ പറയല്ലേ, അങ്ങനെ എന്താ വേണ്ടത് പറഞ്ഞത്? കാര്യപ്പെട്ട ആളാണെങ്കിൽ നാലാളെ കൊണ്ടെങ്കിൽ വിളിപ്പിച്ചാലില്ലേ. അപ്പോ അയാളെ സമ്മതം വേണോ ശുപാർശ പറയാൻ? വേണ്ട. പിന്നെ ശുപാർശ പറയപ്പെടുന്ന ഒരു പോയ ഉണ്ടാവുമല്ലോ ഇവിടുന്ന് അയക്കപ്പെട്ടത്. ഓനെ പറ്റി അയാൾക്ക് ചിലപ്പോ കൃത്യം ഉണ്ടാവില്ല. എന്റെ കോലം കണ്ടാത്തല്ല ഓനൊക്കെ കേരളത്തിൽ തെറ്റിട്ട് പറഞ്ഞു പല മുമ്പനെയൊക്കെ പറഞ്ഞു ഓ നമ്മളെ പാർട്ടിന് ആവനായിരിക്കില്ല എന്നിട്ട് പറഞ്ഞു ഓൻ ദേഷ്യാവും. പക്ഷെ പറഞ്ഞ അയച്ചവനെ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ശുപാർശ ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാ പരലോകത്ത് നടക്കുന്ന ശുപാർശ അങ്ങനത്തതല്ല. പരലോകത്ത് ശുപാർശ നടക്കണമെങ്കിൽ ശുപാർശ ചെയ്യണോന്ന് അള്ളാന്റെ പെർമിഷൻ വേണം. മരിക്കുറിച്ചപ്പാറായ അപ്പന്റെ കോടതിയിൽ അങ്ങ് പാഞ്ഞു കയറി ചെന്നിട്ട് പരച്ചോനെ അമ്മന്റെ ആളാണ് അവനങ്ങ് വിട്ടേക്ക് ഇവനങ്ങ് സ്വർഗത്തിലാക്കിയേക്ക് എന്നൊക്കെ പറയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവോ? ഇതങ്ങനല്ല. ഞാൻ പാർട്ടിന്റെ ജില്ലാ സെക്രട്ടറിയാണ്, പാർട്ടിയുടെതാണ് ഗവൺമെന്റ്. ഇയാൾക്കത് ചെയ്തു കൊടുക്കണം. മന്ത്രിക്കോട് ചെയ്തു കൊടുക്കാക്കാൻ പറ്റൂല. മന്ത്രി പാർട്ടിന്റെ ആളാണ് അല്ലേ? അതാണ് ഇവിടെ നടക്കുന്ന ശഫാഅത്തിന്റെ സ്വഭാവം. ശഫാഅത്ത് ചെയ്യണമെങ്കിൽ ആരടുത്താണോ ശഫാഅത്ത് നടക്കുന്നത് ഓന്റെ പെർമിഷൻ വേണ്ടാത്ത ശഫാഅത്താണ് പറയുന്നത്. പരലോകത്ത് അങ്ങനെയല്ല. ആയത്തുൽ കുർസിയിലെ വാക്കെന്താ? മൻ വല്ലദീ യശ്ഫഉ ഇല്ലാ ബിഇദ്നി, ആരുടെ ശുപാർശ പറയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഇല്ലാ ബിഇദ്നി അവന്റെ അനുമതിയോടുകൂടിയല്ലാതെ. എന്തോ അതാണ് ശഫാഅത്തുൽ മുസ്ബത, സ്ഥാപിച്ച് ഉണ്ടെന്ന് സ്ഥാപിച്ച് പറഞ്ഞിട്ടുള്ള ശഫാഅത്ത്. ഈ അല്ലത്തി തുത്ലബു മിനല്ലാ, അല്ലാഹുവിൽ നിന്നും തേടപ്പെടുന്ന ശഫാഅത്ത്. വശാഫിഉ മുഖറമുൻ ബിശഫാഅ, അവിടെ ശഫാഅത്ത് ചെയ്യുന്നവൻ ശഫാഅത്ത് കൊണ്ട് ആദരിക്കപ്പെടുന്നവനാണ്. വൽ മസ്മൂഉ ലഹു, ആർക്ക് വേണ്ടിയാണോ ശഫാഅത്ത് ചെയ്യുന്നത്? മൻ റളിയല്ലാഹു ഖൗലഹു വഅമലഹു, അവന്റെ വാക്കും അവന്റെ പ്രവൃത്തിയും അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാദല ഇദിൻ, അനുമതിക്കു ശേഷം. അല്ലോ അവൻ ശുപാർശ ലഭിക്കപ്പെടുന്നവനും അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കണം. എന്തായാലേ ശുപാർശ ചെയ്യുമ്പോൾ മാത്രം ഇഷ്ടമായിട്ട് കാര്യമുണ്ടോ? അവൻ അല്ലാഹുക്ക് ഇഷ്ടപ്പെടണം. അതിനെന്താ തെളിവ്? അതിന് തെളിവാണ് വലാ ഇഷ്ടൗന ഇല്ലാലുമ നിർത്തല്ലാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ ചെയ്യൂല. ഉപകാരപ്പെടുകയില്ല അല്ല തൃപ്തിപ്പെട്ടവർക്കല്ലാതെ, വാക്കാൽ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ശുപാർശ ഉപകാരപ്പെടൂല. അപ്പോ ഞങ്ങൾക്ക് ശുപാർശക്കാരാണ് ഇവര് എന്ന് പറഞ്ഞാൽ ഈ മുശ്രിക്കുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ശുപാർശ വിലപ്പോവോ? അള്ളാഹുവിന്റെ പുറമെ എന്നിവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഇവർക്ക് വേണ്ടി ഇവരെ ദൈവങ്ങൾ നാളെ പറച്ചുകൊണ്ടിരുന്ന് ശുപാർശ ചെയ്യുന്നല്ല ഇവരെ വിശ്വാസം. അവിശ്വാസം മക്കാം ചിരിക്കണെ വിശ്വാസം. അവർക്ക് അള്ളാഹുവിന്റെ ശുപാർശ കിട്ടുമോ? അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ. ഒന്ന്, ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മഹാന്മാരെ ലാത്താ ഉസ്സ അല്ലെങ്കിൽ മനാത്ത, മനാത്തക്കം ഒരു മരാണ്, ഉസ്സാണ് ഒരു മരാണ്, മനാത്ത എന്ന് പറഞ്ഞ ഒരു പാറക്കാട് പാറകൃഷ്ണ, ലാത്ത ഒരു മനുഷ്യനാണ്, ഇവർക്കൊക്കെ അള്ളാന്റെ അടുത്ത് വിശ്വാസം അള്ള പെർമിഷൻ കൊടുക്കോ? ഇനി അള്ള പെർമിഷൻ കൊടുത്ത ആർക്ക് വേണ്ടിയത്? അള്ളാന് പുറമുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബിംബാരാധകർക്ക് വേണ്ടി ഇവർക്ക് ശുപാർശ കിട്ടോ? ഇല്ല. അപ്പൊ ആ ശുപാർശന്റെ വാദം പറഞ്ഞ് നടക്കില്ലാതെ ആ ശുപാർശ പരലോസം നടക്കോ? നടക്കൂല. ഇതാണ് രണ്ടാമത്തെ കായിക. എന്താ രണ്ടാമത്തെ കായിക? മാതാവിനാഹും ഞങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, അവരിലേക്ക് തിരിഞ്ഞിട്ടുമില്ല. എന്തിനു വേണ്ടിയല്ലാതെ? സാമീപ്യം തേടുന്നതിനും ശപാക്ഷനും വേണ്ടിയല്ലാതെ എന്ന് പറഞ്ഞാൽ മക്കത്ത മുശ്രിക്കുകൾ അവരാരാധന്മാരെ എടയാളന്മാരായിട്ടാണ് കണ്ടിരുന്നത്. സ്വതന്ത്ര ഇലാഹികളായിട്ട് കണ്ടിരുന്നില്ല. അള്ളാഹുവിലേക്ക് എത്തിക്കാനുള്ള മധ്യസ്ഥന്മാർ, എടയാളന്മാർ. അതിന്റെ തെളിവ് രണ്ടായിട്ട് നമ്മൾ പഠിച്ചു. സാമീപ്യം കിട്ടാൻ വേണ്ടി എന്നുള്ള തെളിവേതാ? സൂറത്തുൽ സുമർ മൂന്നാമത്തെ ആയത്ത്. അതിൽ ആ വാചകങ്ങൾ പഠിക്കണം. ഇത് والذين اتخذوا من دونه اولياء ما نعبدهم الا ليقربونا الى الله زلفى
അത്രയും പഠിക്കണം. മറ്റ് മുഴുവൻ പഠിച്ചതല്ല തന്നെ ഇത് പ്രധാനം. ما نعبدهم الا ليقربونا الى الله زلفى അതെന്തിനാ നമ്മൾ ഉച്ചരിച്ചത്? എന്താണ് ആയത്തോട് ഉദ്ദേശിച്ചത്? അള്ളാഹുവിലേക്ക് സാമീപ്യം ഉണ്ടാക്കി തരാൻ വേണ്ടിയാണ് ഞങ്ങൾ യാത്രയും ഉച്ചയൊക്കെ ആരാധിക്കുന്നത് എന്നവർ പറഞ്ഞു. അതിനർത്ഥം എന്താ? ഒന്ന്, അള്ളാഹുവിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. അള്ളാഹിനെ വിട്ടിട്ട് ഇവരെ പിടിച്ചതാണോ? അല്ല. നമ്മൾക്ക് അള്ളാഹു നടന്നവരല്ലേ, പാപികളല്ലേ? അതുകൊണ്ട് പാപികളായ നമ്മൾക്ക് അള്ളാന്റെ അടുക്കൽ സാമീപ്യം കിട്ടണമെങ്കിൽ എന്തു വേണം? അള്ളാന്റെ പ്രിയപ്പെട്ടവരുടെ അവരോട് പ്രാർത്ഥിക്കണം. അവര് മുഖേന അള്ളാഹുവിലേക്ക് എത്തണം. അതിനർത്ഥം എന്താ? മധ്യസ്ഥം, ഇടയാളത്വമായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. അള്ളാന്റെ അടുക്കൽ കാര്യം നേടാൻ അള്ളാന്റെ പ്രിയപ്പെട്ടവരാണ് ഇവരൊക്കെ. അതുകൊണ്ട് അവരുടെ മധ്യസ്ഥം സ്വീകരിക്കുക, എന്നിട്ട് അവരോട് കാര്യം പറയാ. അവരാ കാര്യം അള്ളാഹിനോട് പറയാ. ഇതേ വാർത്താണ് ഇപ്പൊ ആര് പറയാറുള്ളത്? നമ്മുടെ നാടൻ ആളുകള്, അല്ലേ? വൈദ്യശേഖിനി ബദരീങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകള് അല്ലക്ക. എന്തിനങ്ങളെയും വൈദ്യശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെയൊക്കെ ആക്കണം. മോനെ, അവരൊക്കെ വലിയ വലിയ കൂട്ടരല്ലേ? അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരല്ലേ? അല്ലേ? നമ്മളൊക്കെ പാപികളല്ലേ? തെറ്റും കുറ്റവും സംഭവിക്കുന്നവരല്ലേ? അപ്പൊ നമുക്കങ്ങനെ നേർക്കു നേരെ അള്ളാന്റെ അടുത്ത് എല്ലാം പറ്റുമോ? അപ്പൊ അള്ളാന്റെ പ്രിയപ്പെട്ടവരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ പോലത്തെ ആളുകളോട് അവർ മുഖേന അപ്പാളിക്കുമ്പോ അള്ള നമ്മൾ തടസ്സൂല. അതിനു വേണ്ടിയാ മോനെ, അല്ല മൊയ്തീ ശേഖ് പഠിച്ചവനാണെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. മൊയ്തീ ശേഖ മഴ ഇരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അല്ലേ? ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് എന്താ ചെയ്യുന്നത്? അള്ളാനോട് ചോദിക്കുന്ന കാര്യമൊക്കെ ഒതിങ്ങോട് ചോദിക്കും. മധ്യസ്ഥനാണ്, മധ്യസ്ഥനാണ്. മധ്യസ്ഥം മുഖേന ആരോട് ചോദിക്കണ്ടേ? അള്ളാനോട് ചോദിക്കണ്ട. ചോദിക്കുന്നത് ആരോടാ? മൊയ്തീ ശേഖിനോട് ചോദിക്കും, അള്ളാനോട് ചോദിക്കും. മധ്യസ്ഥന്മാരെ വെച്ചിട്ട് മധ്യസ്ഥന്മാരെ മുഖേന അള്ളാഹിനോടാണോ ചോദിക്കുന്നത്? നിങ്ങൾക്ക് വിഷയം മനസ്സിലായില്ലേ? ഒരു ഖുറാഫിനോട് സംസാരിക്കുമ്പോ തൗഹീദ് നിങ്ങൾക്ക് ശരിക്കും അറിയണം. എനിക്കറിയുള്ളൂ, ആ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞ അവരെ ശുഭാർത്ഥികൾ മനസ്സിലാക്കണ്ടേ? അവരെ സംശയങ്ങൾ എന്തൊക്കെയാണ്? അവരെന്താകുന്ന വിഘടവാദങ്ങൾ എന്തൊക്കെയാണ്? അത് പഠിക്കണം. അപ്പോൾ അവരോട് നമുക്ക് ഡയവേർട്ട് നടത്താൻ പറ്റുള്ളൂ. ഞങ്ങൾ 6000 കോടി കയറി നോട്ടീസ് കൊടുത്തു. എന്താ ദേവത്തായോ? ദേവത്താവില്ല. എന്തേലെ, തൗഹീദ് ആളുകളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തൗഹീദ് നമ്മൾ ശരിക്കും പഠിക്കണം. നമുക്ക് മനസ്സിലില്ലാത്ത നമുക്ക് വാദം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ മക്കം വിശ്വസിക്കുന്ന വാദം എന്തായിരുന്നു എന്ന് പഠിക്കണം. അതാണ് ഈ രണ്ടാമത്തെ കായിക. ഒന്നിപ്പോ അജിത്ത് പറഞ്ഞു. എന്ത് ഒന്നാമത്തെ കായിക എന്താ? അവര് തൗഹീദ് റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു, എന്നിട്ടും അവര് മുസ്ലിമായിട്ട് അള്ളാഹു അംഗീകരിച്ചില്ല എന്ന് തെളിവും പറഞ്ഞു. രണ്ടാമത്തെ കായിക എന്താ? അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മഹാന്മാർ, അല്ലെങ്കിൽ അവരാരാധിച്ചിരുന്ന മഹാന്മാർ സ്വതന്ത്ര ആരാധന്മാരാണ് എന്ന് വിശ്വസിച്ചിരുന്നില്ല. പിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ പറയാൻ വേണ്ടിയാണ് അവർ അവരെ ആരാധിച്ചിരുന്നത്. അമ്മേന്റെ അർത്ഥം എന്താ? മധ്യസ്ഥം ഇടയാളത്വമാണ് അവർ അവരെ ദൈവങ്ങൾക്ക് കൽപ്പിച്ചൊട്ടിയുന്ന സ്ഥാനം. പക്ഷെ മധ്യസ്ഥരാക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന ആരോടാണ്? അള്ളാഹനോടാണോ? അള്ളാഹനോടും പ്രാർത്ഥിക്കും, മധ്യസ്ഥന്മാരോടും പ്രാർത്ഥിക്കും. നമ്മളെ പറ്റി പറഞ്ഞില്ലേ, ഞങ്ങൾ വൈദ്യ ചെയ്തൊക്കെ അള്ളാഹുലേക്ക് എത്താനുള്ള ഒരു മാധ്യമമായിട്ടേ കാണുള്ളൂ, യഥാർത്ഥത്തിൽ ഇലാഹ് അല്ല ഞാനെന്നാ ഞങ്ങളെ വിശ്വാസം എന്നൊക്കെ പറയും. പക്ഷേ ജീപ്പ് മറിഞ്ഞിട്ട് ആശുപത്രിക്ക് എടുത്തുകൊണ്ട് പോകുമ്പോഴോ പടുത്തു പോകുന്നുള്ളൂ, അള്ളാഹനെ വിളിക്കൂല അപ്പോഴും. ഇതിന് നാലാമത്തെ കായിക അതാ, അന്നത്തെ മുശ്രിക്കളെക്കാൾ മോശം അന്നത്തെ മുശ്രിക്കുന്ന ഇതിന് നാലാമത്തെ കായിക. അന്നത്തെ മുശ്രിക്ക് കുടുങ്ങുമ്പോ അള്ളാഹനെ വിളിച്ചിരുന്നു അല്ലേ? കപ്പലിൽ യാത്ര ചെയ്ത് കാറ്റും പോലും മുടിവെട്ടാൽ ആരെ വിളിക്കുന്നത്? അപ്പൊ തോന്നിയിട്ടില്ല ഇതോ ഇത് അപകടം പറ്റുന്നുള്ള കൂടുതൽ വിളിക്കുക. കാരണം വായ കൊണ്ടിനും ഉത്തരങ്ങിട്ട് അപ്പളല്ലേ. അപ്പൊ അതിൽ നാലാമത്തെ കായിക അത് വരാൻ പോകുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ രണ്ടാമത്തെ കായിക എന്താ? ഞങ്ങൾ അവർ പറഞ്ഞിരുന്നു, മക്കത്തം ശരിക്കൽ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? ഞങ്ങൾ അവരെ ആരാധിക്കുന്നതും അവരോട് പ്രാർത്ഥിക്കുന്നതും അവരിലേക്ക് തിരിഞ്ഞതും ആ ഇല്ലാതെ തലവിൽ കുടുംബത്തിൽ ശഫാഅത്തിനെയും കുടുംബത്തിനെയും തേടിക്കൊണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കൽ ശുപാർശക്കാരാണ്, അവർ ഞങ്ങൾ അള്ളാഹിനെ അടുപ്പിക്കും. ഈ വിചാരത്തോടുകൂടിയാണ് ഞങ്ങൾ അവരാരാധിച്ചിരുന്നത്. അതിന്റെ തെളിവെന്താണ്? അള്ളാഹിന്റെ ഖുർആനാ തെളിവ്, സാമീപ്യത്തിന്റെ തെളിവേതാ? ആ സൂറത്തുൽ ജുമർ 3 ആ ഭാഗം മാത്രം കാണാതെ പഠിക്കുമ്പോ തന്നെ മാ വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖല്ലിബൂന ഇലല്ലാഹി ഗുൽഫാ. എന്താ അർത്ഥം? ആ അല്ലാഹു പുറമേ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇവർ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ ഇവർ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി, അപ്പൊ ഞങ്ങൾ അകന്നവരാണ്, ഞങ്ങളെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്. രണ്ടാമത്തത് ശുപാർശ അല്ലേ, അള്ളാഹിന്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. ആ അതെന്താ തന്നത്? സൂറത്ത് യൂനുസ് 18 എന്താ? അവർ ആരാധിക്കുന്നു മിൻദൂനില്ല അള്ളാഹിന് പുറമെയുള്ളവരെ, അള്ളാഹിന് പുറമെയുള്ള മാലാ എന്നും അവർക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത വലായംഫവും ഒരു ഉപകാരവും ചെയ്യാത്തവർ അവർ ആരാധിക്കുന്നു. എന്നിട്ട് അവർ പറയുന്ന എന്താണ്? വയഹൂനൂന അവർ പറയുന്നു ഹാവുലായി ശുപാവുലായി. അതെങ്കിലും കൂടി പഠിക്കണം. ആവാ ഹാവുലായി രണ്ട് വാദമാണ്. ഒന്ന് മാനാബുദവും ഇല്ലാലിയുഖദ്ദിബൂന ഇലല്ലാഹി സുൽഫ. രണ്ടാമത്തെ ഹാവുലായി ശുപാവുല എന്താണ്? ഇതൊക്കെ നിങ്ങൾ പരിഭാഷ എടുത്ത് വായിച്ച് വായിച്ച് മനസ്സിൽ ഉറപ്പിക്കണം. നമുക്ക് തൗഹീദ് പഠിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മറ്റവരെ പഠിപ്പിക്കലല്ല. ഒരാളെ തർക്കിക്കാൻ വേണ്ടി ഇൽമു പഠിക്കാൻ പാടില്ല. പാടുണ്ടോ? ഇൽമു പഠിക്കേണ്ട നിയത്ത് എന്തായിരിക്കണം? അള്ളാഹുവിന്റെ കൂലി വിളിക്കാനുള്ളതായിരിക്കണം, ഇബാദത്താണ്. തർക്കിക്കാൻ വേണ്ടിയായി. പക്ഷെ നമുക്ക് നമ്മളെ നേരെ തൗഹീദ് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഹാവുലായി ശുപാവുനായി ഇവർ ഞങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കലിന്റെ ശുപാർശക്കാരാണ്. അപ്പൊ ശേഖ് അവരുകൾ പറയാണ് ശഫാഅത്ത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പരലോകത്ത് നടക്കൂലെന്ന് പറഞ്ഞ ശഫാഅത്ത്, അവിടെ ഒരു ശഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞല്ലോ. അതെന്താണ്? അള്ളാഹിന്റെ അനുമതി ഇല്ലാത്ത അല്ലേ, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ വേറൊരാളോട് ശുപാർശ ചെയ്യാൻ പറയാ, അത് നടക്കുവോ? നടക്കൂല. മക്ക മുശ്രിക്കുകൾ ആരോടാ പറയണത്? ലാത്തനോടും ഉസ്നോടൊക്കെ അല്ലേ. അവരല്ലാഹുക്ക് പ്രിയപ്പെട്ടവരാണോ? അള്ളാഹ് അനുമതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവർക്ക്? ഇല്ല. ഇനി അനുമതി കൊടുത്താൽ തന്നെ ആർക്കു വേണ്ടിയാ ശുപാർശ ചെയ്യുന്നത്? ഈ ബിംബാരാധകർക്ക് വേണ്ടി ആ ശുപാർശ അങ്ങ് സ്വീകരിക്കോ? അള്ളാഹ് തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയേ അള്ളാഹിന്റെ ശുപാർശ, അവിടുത്തെ പരലോകത്തെ ശുപാർശ ഉപകാരപ്പെടുള്ളൂ. ശുപാർശ ചെയ്യുന്നതിനും അനുമതി വേണം. ആർക്ക് വേണ്ടിയാണ് ശുപാർശ നടത്തുന്നത്? അവർക്കും അള്ളാഹിന്റെ തൃപ്തി കിട്ടണം. ചെയ്യുന്നവന് അനുമതി വേണം എന്നതിന് തെളിവ് ആയത്തിനെ കുറിച്ച് തന്നെ ഉണ്ട്. ഏതാണ്? മന്ദല്ലദീ, എന്താർത്ഥം? അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? ആരെങ്കിലുണ്ടോ? ഇല്ല. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു പറയാണ്, നിങ്ങൾ ശുപാർശ ചെയ്തോളീ. അപ്പൊ എന്താ തന്റെ ശുപാർശ? അയാളെന്ന് ബഹുമാനിക്കാം. ശുപാർശ ചെയ്യുന്ന ആളെ ശഫാഅത്ത് കൊണ്ട് ശഫാഅത്ത് ചെയ്യുന്ന ആളെ ബഹുമാനിക്കലാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ടതനുസരിച്ചാണ് അവിടെ എല്ലാ കാര്യവും നടക്കുന്നത്. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് ശുപാർശ ഉപകാരപ്പെടുള്ളൂ. പക്ഷേ ഒരാളുടെ ശുപാർശ ഉണ്ടാകും നടത്തി കൊടുക്കുന്നത്, അതെന്തിനാ? ശുപാർശക്കാരനെ ബഹുമാനിക്കാൻ. അപ്പൊ റസൂൽ ശഫാഅത്ത് ആണെങ്കിൽ റസൂലിനെ അല്ല ബഹുമാനിക്കാൻ. എന്തായാലേ ഷാഫിഇ ശഫാഅത്ത് ചെയ്യുന്നാല് മുഖർറമും ബിശ്ശഫാഅ. ഇനി ആർക്കാ ശഫാഅത്ത് ഉപകാരപ്പെടുക? അള്ളാഹു വാക്കാൽ തൃപ്തിപ്പെട്ടവർക്ക്. يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا. انسبا أمي يتولي سورة طه مريم لأن يجل طه എത്രാമതെ ആ എത്രാമത്തെ ആയത്ത് നമുക്ക് പറഞ്ഞുതരാം. ഏ നൂറ്റമ്പതോ? അതെ, 109. 109. യൗമ ഇതിൻ ലാ തംഫഉ ശഫാഅത്തു ഇല്ലാമൻ അദിന ലഹു റഹ്മാനു വ റളിയ ലഹു ഖൗല. യൗമ ഇദിൻ, അന്നേ ദിവസം, ലാ തംഫഉ ശഫാഅത്തു, ശഫാഅത്ത് ഉപകാരപ്പെടുകയില്ല. ഇല്ലാമൻ അദിന ലഹു റഹ്മാനു, റഹ്മാനായ റബ്ബ് അനുമതി കൊടുത്തവർക്കല്ലാതെ. വ റളിയ ലഹു ഖൗല, വാക്കാൽ തൃപ്തിപ്പെട്ടവർക്കും. ആ കച്ചറത്തോളി വ റളിയ ലഹു ഖൗല, വാക്കാൽ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കുമല്ലാതെ. അവൻ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അള്ളാഹിന്റെ പെർമിഷൻ വേണം. രണ്ട്, അള്ളാഹിന്റെ പൊരുത്തം വേണം. അവർക്കേ ശുപാർശ ഉപകാരപ്പെടുള്ളൂ. ഇത് ശുപാർശ ചെയ്യുന്നവരെ പറ്റിയാണോ ചെയ്യപ്പെടുന്നവരെ പറ്റിയാണോ? ഏ ചെയ്യപ്പെടുന്ന ആർക്കാണോ ശുപാർശ എടുക്കുന്നത് അവരെ പറ്റിയാണ്. ചെയ്യുന്നവരെ പറ്റിയുള്ള അനുമതി വേണം. നമ്മൾ നേരത്തെ ആയത്തിനെ കുറിച്ച് പറഞ്ഞു. ഏത് മന്ദല്ലതി യശ്വഹു ഇല്ലാ ബിഇദ്നി. ആ ചെയ്യപ്പെടുന്ന ആൾക്കുള്ളതാണ് ഞാൻ പറഞ്ഞത്. യൗമൈദിൻ അന്നേ ദിവസം ലാ തംഫഉ ശഫാഅത്തു, ശഫാഅത്ത് ഉപകാരപ്പെടുകയില്ല. ഇല്ലാമൻ, ഒരാൾക്കല്ലാതെ. അദിന ലഹു, അയാൾക്ക് അനുമതി കൊടുത്തിരിക്കുന്നു. ആ റഹ്മാനോ, റഹ്മാനായ റബ്ബ്. വറളിയ ലഹു, അവന് വേണ്ടി തൃപ്തിപ്പെട്ടിരിക്കുന്നു. കൗലൻ, വാക്കാൽ. വാക്കാൽ അള്ളാഹ് തൃപ്തിപ്പെടുകയും അള്ളാഹ് അനുമതി കൊടുത്തവർക്കല്ലാതെ അന്നത്തെ പരലോകത്തെ ശുപാർശ കൊണ്ട് ഉപകാരവും കിട്ടൂല. അപ്പൊ ഈ മുശ്രിക്കുകൾ അള്ളാഹ് തൃപ്തിപ്പെട്ടതാ? അപ്പൊ ഇവരെ ആരാധ്യന്മാർ ശുപാർശക്ക് ചെന്നാൽ അള്ളാഹിന്റെ പെർമിഷൻ കിട്ടുമോ? കിട്ടൂല. ഈ പെർമിഷൻ കിട്ടിയാൽ തന്നെ ഈ മുശ്രിക്കുകൾക്ക് അള്ളാഹിന്റെ ശുപാർശ കൊണ്ട് ഉപകാരം കിട്ടുമോ? അത് കിട്ടൂല. അപ്പൊ നിങ്ങൾ വിചാരിച്ച ജമാഅത്ത് അവിടെ നടക്കൂല. ആരോട് പറയണേ? ഏയ്ഡൂരം എന്തുകൊണ്ടില്ല? അതിന്റെ അവസാനം കണ്ടില്ലേ? ആയത്തിന്റെ അവസാനം എന്താ? സൂറത്ത് യൂനുസ് 18 അവസാനം. ആ ഇന്നല്ലാഹ, യൂനുസ് 18 തമ്മിലെടുത്തില്ലേ? നിങ്ങൾ വിചാരിച്ച അവിടെ നടക്കൂലാന്ന് അവരോട് അല്ല പറയുന്നുണ്ട്. ആയത്തിന്റെ ബാക്കിയത നമ്മളതിന്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഹൗലാ സുബ്ഹാനഹു എന്തുള്ളവരിൽ എടുത്തുള്ളൂ. എന്റെ ബാക്കിയെന്താ? ചോദിക്കുക,
ആ സുലഭ്യവൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിന്റെ വിവരം അറിയിക്കുകയാണോ? വിമാലായാലും അവൻ അറിയാത്ത കാര്യം സമാവാത്തി വരാത്തതാവും ആകാശങ്ങളിലും ഭൂമിയിലും. അപ്പൊ ആകാശങ്ങളിലും ഭൂമിയിലും അള്ള അറിയാത്ത കാര്യങ്ങൾ അള്ളാഹ് അറിയിച്ചു കൊടുക്കുകയാണോ? അള്ള ഇങ്ങനെ ശുപാർശക്കാരെ വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? അള്ളാഹ് അറിയാത്ത കാര്യമാണ്. അള്ളാന്റെ അടുക്കൽ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി ശുപാർശക്കാരെ അള്ള വെച്ചിട്ടുണ്ടോ? അപ്പൊ അള്ള അറിയാത്ത കാര്യങ്ങൾ അള്ളാൻ അറിയിച്ചു കൊടുക്കുകയാണോ? കൂട്ടരെ, ആകാശങ്ങളിലും ഭൂമിയിലും ഇങ്ങനെ കുറെ ശുപാർശക്കാരുണ്ട്, അവരെ പിടിച്ചോളിയെന്ന് അള്ള പറഞ്ഞോ? പറഞ്ഞോ? ഇല്ല. അപ്പൊ നിങ്ങൾ അള്ളാൻ അറിയിച്ചെടുക്കാണ്. സുബ്ഹാൻ അവൻ പരിശുദ്ധനാണ്. ധാരാളമായി ശരിക്കുവൻ അവർ ശരിക്കൊട്ടുന്നില്ലെന്നും അള്ളാഹു ഉന്നതനത്തിനേ. അപ്പൊ അവര് ചെയ്യുന്നത് ചെറുക്കാണ്. കാരണം ശുപാർശക്കാരെ വെച്ചിട്ടില്ല, ശുപാർശക്കാരോട് പ്രാർത്ഥിക്കുകയാണ്, ശുപാർശക്കാർക്ക് നേർച്ചയാക്കിയാണ്, ശുപാർശക്കാർക്ക് വേണ്ടി അറിവ് നടത്തിയാണ്. അത് യോജിച്ച് പതിനെട്ട്. പിന്നെ ഷഫാഅത്തിന്റെ മറ്റൊരായത്ത് സൂറത്ത് അംബിയാ 28. അൽ അംബിയാ ഇപ്പൊ പാഹരത്തിന്റെ ഒറ്റ അപ്പുറത്ത്. പാഹ കഴിഞ്ഞ തൊട്ടടുത്ത സൂറത്ത് അൽ അംബിയാ. അതെ, നടക്കും എന്ന് പറഞ്ഞ ഷഫാഅത്ത് ഇതാണ്. അല്ല അനുമതി കൊടുത്തവർക്കും അല്ല തൃപ്തിപ്പെട്ടവർക്കും ഷഫാഅത്ത് നടക്കും. ഇപ്പോ നബിമാരി ശുപാർശയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശയും അതൊക്കെ അള്ളാന്റെ അനുമതി പ്രകാരം ശുപാർശ ചെയ്യുന്നവർക്ക് അള്ളാന്റെ അനുമതി ഉണ്ടാവും. അനുമതി കിട്ടിയാൽ തന്നെ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ ഷഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലാക്കാൻ പറ്റുമോ? സ്വന്തം അറിവുകൾ എന്താ പറഞ്ഞത്? മോളെ, നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ നിന്ന് കാത്തോളണം. എനിക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ ശുപാർശ സ്വർഗത്തിലാക്കാൻ പറ്റുമോ? അല്ല അനുമതി കൊടുത്താൽ തന്നെയും അല്ല തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ ശുപാർശ നടക്കുള്ളൂ. നബിന്റെ കുടുംബത്തിൽ എത്ര മുശ്രിക്കുന്നുണ്ട് അല്ലേ? ഇബ്രാഹിം നബിക്ക് ശുപാർശ ചെയ്ത് വാപ്പാന സ്വർഗത്തിലാക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി ശുപാർശ ചെയ്ത് തന്റെ കുടുംബക്കാരായ അബ്ദുൽ മുത്തലിബിനെ വല്യപ്പാനെ അളാപ്പാനെ സ്വർഗത്തിലാക്കാൻ പറ്റുമോ? പറ്റൂല. മലക്കുകളെക്കുറിച്ച് പറയുന്ന ഭാഗമാണത്. വലായൂന ഇല്ലാലി മനിർത്തള യാനമു അള്ളാഹു അറിയും. മാപൈന ഐദീഹിം വമാ ഖൽഫഹും. അതിന് മേൽ അമലോ മലക്കുകൾ അവരെ വാക്കുകൊണ്ട് മുൻകടക്കില്ല. അള്ളാനെ അവന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളും വരാൻ പോണ കാര്യങ്ങളും അള്ളാക്കറിയാം. വലാ യസ്റ്റൗന, ആ മലക്കുകൾ സ്വഭാവം ചെയ്യുകയില്ല. ഇല്ലാ ലിമനിർത്തവാ, അവൻ ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ. അപ്പൊ മലക്കുകളെ ശുപാർശ ആർക്കേ വിട്ടുള്ളൂ? അല്ല ഇഷ്ടപ്പെട്ടവർക്ക്. അപ്പൊ നടക്കും എന്ന് പറഞ്ഞ ഷഫാഅത്തിന്റെ കണ്ടീഷനാണ്. ഷഫാഅത്ത് രണ്ടെന്തെന്ന് ശേഖ് അവറോട് പറഞ്ഞില്ലേ? ഒന്ന് നടക്കൂല എന്ന് പറഞ്ഞത്. അതേതാ? അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത് അല്ല അല്ലാത്തവരോട് ചോദിച്ചു. പിന്നെ അള്ളാന്റെ അനുമതിയില്ലാതെ അള്ളാന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്കല്ലാതെ ഷഫാഅത്ത് ഉണ്ടാകും എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അത് പരലോകത്ത് നടക്കാത്ത കാര്യമാണ്. ഷഫാഅത്തിന് രണ്ട് ചർച്ചയുള്ളത്. ഒന്ന്, ഷഫാഅത്ത് ചെയ്യുന്നവനും അള്ളാന്റെ അനുമതി വേണം. രണ്ട്, അനുമതി കിട്ടിയാൽ തന്നെയും അല്ല ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ ഷഫാഅത്ത് ഉപകാരപ്പെടുകയില്ല. ഇല്ലേ? അപ്പൊ അതാണ് പരലോകത്ത് നടക്കുന്ന ഷഫാഅത്തും നടക്കാത്ത ഷഫാഅത്തും. ഇതാണ് രണ്ടാമത്തെ കാഴ്ച. നമ്മുടെ സമയമുണ്ടോ? സൗസ്വദീയത്തിണ്ട് അല്ലേ? ചായ കൊടുക്കൂല. എന്താ ഒരു കായിക കൊടുക്കാൻ സമയമുണ്ടോ? ഓപ്പണ ചോദിച്ചു.
എന്റെ ശരഹ് വായിക്കണെങ്കിൽ വായിക്കണം, ഞാൻ എന്റെ ചുരുക്കി പറഞ്ഞു എന്നുള്ളപ്പോ ഒരു ശക്തിയോട് നമുക്ക് പരലോകത്തെ സഹായത്തിൽ ചോദിക്കാൻ പറ്റൂല. റസൂലിനോട് സഹാബികൾ ചോദിച്ചിട്ടില്ല, റസൂലെ നിങ്ങൾ നമ്മുടെ സഹായത്തിൽ ഉൾപ്പെടുത്തണേന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശുപാർശ ചെയ്യുമ്പോൾ ആ ശുപാർശ കിട്ടുന്നവരിൽ എന്നെയും കൂടി ഉൾപ്പെടുത്താൻ നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ശുപാർശ കിട്ടുന്നവരിൽ എന്നെയും കൂടി ഉൾപ്പെടുത്താൻ നബിയെ നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യണം. പിന്നെ അബൂ റളിയല്ലാഹു ചോദിച്ചല്ലോ, ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം കിട്ടുന്നത് ആർക്കാണ്? അപ്പൊ റസൂൽ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസം മിൻ ഖൽബിഹി, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. കാരണം ഉറച്ച തൗഹീദിൽ അതിൽ മരിച്ചുപോയ ആൾക്ക് മാത്രമേ എന്തുള്ളൂ, നാളെ പരലോകത്ത് ശുപാർശ. അതായത് തൗഹീദുള്ള ആളാണ്, പക്ഷെ കുറെ വൻ പാപങ്ങളും മറ്റൊക്കെ സംഭവിച്ചു പോയി. അങ്ങനത്തെ ആളുകൾക്ക് ഒരുപക്ഷെ അള്ളാഹുവിന്റെ റസൂലിനെ ശഫാഅത്ത് കൊണ്ട് ഉപകാരം കിട്ടിയെന്ന് വരാം. വഹ്ദീങ്ങളാണ്, പക്ഷേ പാപങ്ങളെ സംഭവിച്ചു പോയി. ഒരു കായികം കൂടി എടുക്കാൻ പറ്റും, ഇതാണ് ഇപ്പൊ രണ്ടാമത്തെ കായിക. രണ്ടാമത്തെ കായിക നിങ്ങൾ ശരിക്കും മനസ്സിലായോ? അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ശിർക്ക് എന്താണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അറബികൾ വിളിച്ച് പ്രാർത്ഥിച്ചായിരിക്കണം ലാത്ത. ലാത്ത ആരാണ്? ഹാജിമാർക്ക് തരിക്കഞ്ഞും കൈ കൊടുത്തിരുന്ന ആളാണ്. സവീക്ക്, സവീക്ക് എന്ന ധാന്യത്തിന്റെ പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കന്യാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം മരിച്ചപ്പോ ആദ്യം അദ്ദേഹത്തിന്റെ കവർന്ന് പോയിട്ട് വരുന്നതിനെ എഴുതുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ബിംബം ഉണ്ടാക്കി. ആരാധിച്ചതാണ് ഒരാരാധ്യൻ ലാത്ത. കാലല്ലാത്തുറജുലന്റെ എഴുത്തു സവീക്കലിൽ ആറ്റുമാർക്ക് തരിക്കഞ്ഞ കൈപ്പൊട്ടിയ ആളാണ്. അത് ഒരു പാറ ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ട് ഈ തരിക്കഞ്ഞും നെഞ്ഞും നെയ്യും കൂടി ഇയാൾ വിൽക്കുമായിരുന്നു. അയാൾ മരിച്ചപ്പുണ്ടായി സഖീബ് ഗോത്രക്കാര് ആ പാറ അവിടെ ആരാധ്യക്ക് അവിടെ ബിംബം ലാത്തന്റെ ബിംബം കൊണ്ടുപോയി വെച്ചു. പിന്നുള്ളത് ഉസ്സ. ഉസ്സ ഒരു മരമായിരുന്നു. ഉസ്സ ഒരു മരമായിരുന്നു, മക്കാര് ഇസ്ലാം മുമ്പ് ആരാധിച്ചിരുന്ന ഒരു മരം. അവരെ വാദം ആ മരം അതിന് ആ മരത്തിന്റെ പ്രതീകമായിട്ട് ഒരു പെണ്ണ് അവർ സങ്കല്പിച്ചിരുന്നു. മലക്കുകൾ അള്ളാന്റെ പെൺകുട്ടികളാണെന്നാണ് ആരുടെ വാദം? മക്കത്തെ മുശ്രിക്കുകളുടെ വാദം. അപ്പൊ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചില ഗോത്രങ്ങൾ ആരാധിക്കുന്നത് ഉസ്സയാണ്. ഉസ്സ ആദ്യം ആരാധിച്ചത് വാലിന് ബിൻ അസ്അദ് എന്ന് പറഞ്ഞ ചങ്ങായിയാണ്. ഇല്ലേ, അവര് ഉസ്സക്ക് വേണ്ടി ഒരു ബിംബം ഉണ്ടാക്കി. അതൊരു പെണ്ണിന്റെ ബിംബമായിരുന്നു. ഒരു പെണ്ണിന്റെ രൂപത്തിലാണ് ഉസ്സക്ക് വേണ്ടി ബിംബം ഉണ്ടാക്കിയത്. മക്ക വിജയിച്ചപ്പോ നബി ഇതൊക്കെ തകർക്കാൻ വേണ്ടി ആളയച്ചല്ലോ, ഓർമ്മല്ലേ? ആ ആരാണ് ഉസ്സയെ തകർക്കാൻ പോയതെന്നറിയോ? ഖാലിദ് ബിൻ വലീദ്. ഖാലിദ് വലീദ് ചെന്നപ്പോ എന്താ കണ്ടത്? 30 കുതിരപ്പടയാളികളുമായിട്ട് ഈ വൃക്ഷം തകർക്കാൻ ചെന്ന ഉസ്സ തകർക്കാൻ ചെന്നപ്പോ ഒരു പെണ്ണിന് കിട്ടും മുടി വെച്ചിട്ട് ഇങ്ങനെ ആദ്യം അവിടെ വന്നു കൊടുത്തു വിട്ട്. ചൈത്താനാണ് മരത്തിന്റെ പ്രതീകമായിട്ട് അവർ സങ്കല്പിച്ചിരുന്ന ഒരു പെണ്ണിനെ സാക്ഷാൽ ഒരു പെണ്ണ് മുടി വെച്ചിട്ടിട്ട് വന്നു കൊടുത്തു വൃദ്ധ തകർത്തു. ചൈത്താനായിരുന്നു. ചൈത്താൻ അങ്ങനെ ഓരോ ബിംബത്തിന് പിന്നിൽ എന്തുണ്ട്? ഓരോ ചൈത്താനുണ്ട്. ഓരോ ബിംബത്തിന് പിന്നിലും ഓരോ പിശാചുണ്ട്. എന്നിട്ട് ഈ ബിംബത്തെ ആരാധിക്കുന്നവർക്ക് ബിംബത്തിന് എന്തൊക്കെ കഴിവുണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ട് അത് ഹാജു വലിയ 30 കുതിരപ്പടയാളികളുമായി ചെന്നപ്പോൾ വലമ്മാറിയുന്ന തിരിയല്ലത് കൊടുക്കുന്നു. അപ്പൊ ഒരു മരമായിരുന്നു. ആ മരത്തെ ഒരു പെണ്ണിന്റെ രൂപത്തിൽ അവർ ബിംബമാക്കി സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നു. മക്ക വിജയിച്ചപ്പോ, അതായത് ഇസ്ലാമിക ഭരണം അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശിർക്കിന്റെ പ്രതീകങ്ങളൊന്നും അവിടെ നിർത്താൻ പാടില്ല. ഇപ്പൊ താലിബാൻമാര് അഫ്ഗാനിലെ പരസ്യ ബിംബങ്ങൾ, പരസ്യ പൊതുസ്ഥലത്തുണ്ടായ ബിംബങ്ങളൊക്കെ തകർത്തപ്പോ നമ്മളെ നാട്ടിലെ ആളുകൾ മതേതരവാദികളിലെ ഷബാബിൽ എം ഐ തങ്ങളടക്കി എഴുതി, എന്താണ് ഇത്, ഭീകര പ്രവർത്തനമല്ലേ? താലിബാൻകാരുടെ രീതിയിൽ താലിബാൻകാർക്ക് ശരിയുള്ള തെറ്റും ഉണ്ടാവും. പക്ഷെ അവർ ആ സംഗതി ശരിയാ, ഒരു ഇസ്ലാമിക ഭരണമാണ് പ്രഖ്യാപിച്ചതെങ്കിൽ ഇസ്ലാമിക ഭരണം എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പൊതുസ്ഥലത്ത് അള്ളാഹുറം ആരാധിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ മതസ്വാതന്ത്ര്യമുണ്ട്, ഓന്റെ പരിലേക്ക് ആലോചിച്ചോട്ടെ. ഇസ്ലാമിക രാജ്യത്തിൽ ശുർക്കിന്റെ പ്രതീകങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നബി മക്ക വിജയിച്ചപ്പോ ലാസ്റ്റ് വിസ്ലിം മനാത്തൊക്കെ തകർക്കാൻ വേണ്ടി വിട്ടു, മനസ്സിലായില്ലേ? ഒഴിച്ചലെ തകർക്കാൻ പോയത് ആരായിരുന്നു? ഹാൽബൽ വലിയ 30 കുതിരപ്പടയാണ് ചെന്നപ്പോ എന്താ കണ്ടത്? ഒരു പെണ്ണിങ്ങനെ മുടിവെച്ചിട്ടിങ്ങനെ വലിയ പേടിപ്പിക്കുന്ന ശബ്ദം ഉണ്ടാക്കി വന്നു. അപ്പൊ ഹാലി പറഞ്ഞ വാക്കണ്ടേ, പരിശുദ്ധ ആളെന്നല്ല, കുഫറിന്റെ ആളാണ്. അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലേ, അപ്പോ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറഞ്ഞു. ഈ പെണ്ണിനെ പറ്റി പറഞ്ഞപ്പോ റസൂല് പറയാണ്, ഓളന്നെയാണ് ഉൽസ, ഓളന്നെയാണ് ഉൽസ, വല ഉൽസ അതിനുശേഷം ഉൽസ ഉണ്ടാവില്ല. ഇതല്ലേ, അപ്പൊ പിശാചുക്കളാണ് പലപ്പോഴും ബിംബങ്ങൾക്ക് കൈവിഞ്ചെന്ന് തെളിയിക്കാൻ വേണ്ടി രംഗത്ത് വരാറുള്ളത്. അല്ലെ, അപ്പൊ നമ്മളെ നാട്ടിലും ചക്കനെ ബിംബം പാലുടിച്ചു എന്നുള്ള കഥ, ബിംബം പാലുടിച്ച് ബിംബം കുടിക്കൂല, പക്ഷെ ബിംബം പാല് കുടിച്ചു എന്ന് തോന്നിപ്പിക്കാൻ പലരും കുടിക്കും, പാലവിടെ കാണില്ല. എന്തായില്ലേ, അതാണ് ബിംബം സംസാരിച്ചു എന്നൊക്കെ പറയും. ബിംബം സംസാരിക്കോ, ബിംബത്തിൽ നിന്ന് ജയിത്താൻ സംസാരിക്കും, ഇവര് സംസാരിച്ചു എന്ന് വരുത്താൻ വേണ്ടി. പിന്നെ ലാത്ത, പിന്നെ മനാത്ത, മനാത്ത മനാത്ത സഹ്റത്തുൻ, അതൊരു പാറക്കഷ്ണായിരുന്നു. ഖുസാഅ ഗോത്രക്കാർ, ഔസ് ഖസ്റജ് ഗോത്രങ്ങളൊക്കെ അതിനെ ആരാധിച്ചിരുന്നു. മാത്രമല്ല അവർ കഅബയിലേക്ക് ഹജ്ജിന് പോകുമ്പോ മനാത്തിന്റെ അടുത്തുനിന്നാണ് അവർ ഇഹ്റാം കെട്ടി പോയിരുന്നത് എന്നാണ്. എന്തായാലേ, പിന്നെ അവര് സാലിഹ്യങ്ങൾ ആരാധിച്ചിരുന്നു. ലോഹ നബിയുടെ കാലത്തുള്ള 5 സാലിഹ്യങ്ങളില്ലേ, ഏതൊക്കെയാ? വദ്, സുവാഇ, യഹൂദ്, യഹൂദ് നസ്ര. നോഹ് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങള് ഒരിക്കലും നിങ്ങൾ ഇലാഹികളൊന്നും ഒഴിവാക്കണ്ട, ഋദ്ധൻ ഒഴിവാക്കണ്ട, ഒഴിവാക്കണ്ട, സുവായൻ ഒഴിവാക്കണ്ട, യഹൂസിനെ ഒഴിവാക്കണ്ട, നസറിനെ ഒഴിവാക്കണ്ട എന്നൊക്കെ അവിടുത്തെ ആളുകൾ പറഞ്ഞു എന്നാണ്. അല്ലെ, നമ്മളെ ഫയൽ കേട്ടാലും ഇവര് പറയില്ലേ, ഒഹാബികളെ വാങ്ങി വെച്ചിട്ട് നിങ്ങൾ മൊയ്തീൻ ശൈഖിനെ വിടണ്ടാ, ബദരീങ്ങളെ വിടണ്ടാ, അല്ലേ ആ എന്ന് പറയും, എന്നതുപോലെ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 5 മക്കത്ത് ആരാധിക്കപ്പെട്ടിരുന്നു. അതാണ് ജബ്ബാർ മൗലവിനെ കുറിച്ച് പറഞ്ഞത്, മക്കത്തേക്ക് ഈ 5 ബിംബങ്ങളും കൊണ്ടുവന്നാൽ അംറു ബിൻ ലുഹയ്യാണ്. ആ പണിയാണ് ജബ്ബാർ മൗലവി ഇസ്ലാഹിലെ ലേഖനത്തിലൂടെ ചെയ്തതെന്നാണ് ഹനീഫും കൂട്ടരും ഇടവണ്ണ വെച്ചിട്ട് പറഞ്ഞത്. ബിംബം കൊണ്ടുവന്ന അമൃതിൽ ഹൈ ചെയ്ത പണിയാണ് ആര് ചെയ്തത്? ജബ്ബാറോട് ചെയ്ത അഴുതില്ല, എന്നിട്ടാണ് ഞങ്ങൾ ചെറുക്കാരോപിച്ചിട്ടില്ല. മനസ്സിലായില്ലേ, ഈ വജ്ര സുവായ പോലുള്ള 5 ബിംബങ്ങളില്ലേ, അതിന് അറേബ്യയിലെ കൊണ്ടുവന്നവനാരാ? അമൃതിന് ലുഹൈ. അപ്പൊ അതൊക്കെ അസ്മാവിചാരി സാലിഹീൻ സാലിഹീൻ. അപ്പൊ അവര് പ്രധാനമായും ആരാധിച്ചിരുന്നത് മരിച്ചുപോയ മഹാന്മാരെ തന്നെയാണ്. പിന്നെ ബിംബങ്ങൾ ആരാധിച്ചിരുന്നത്, ബിംബങ്ങൾ പറഞ്ഞാൽ ആ കല്ലിനെയല്ല അവർ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ മരക്കഷ്ണം, കല്ലുകൊണ്ടും മരം കൊണ്ടല്ലേ ബിംബം ഉണ്ടാക്കാൻ, ഈ കല്ലോ മരമാണോ അവരുടെ ലക്ഷ്യം? അല്ല, ലക്ഷ്യം ആ കല്ലിനോ മരത്തിനും പിന്നിലുള്ള മഹാൻ. ഈ കല്ല് അല്ലെങ്കിൽ ഈ മരം ഇതൊരു മഹാന്റെ പ്രതിബിംബമാണ്, അതിന്റെ പിന്നിലൊരു മഹാൻ ഇല്ലെങ്കിൽ പിന്നെ ആ കല്ലിനോ വലിയ ഉണ്ടോ? വെറും കല്ലല്ലേ. ഈ കല്ല് കാണുന്ന ആരാധിക്കുന്ന കല്ലിനെ ആരാധിക്കുന്ന ഹിന്ദുക്കളോട് ചോദിച്ചാൽ അല്ല ഏട്ടാ ശങ്കരേട്ടാ ഈ കല്ല് കേൾക്കുവോ ഈ കല്ല് കാണുവോ ഈ കല്ല് നിങ്ങളെ മനസ്സിലറിയോ ഈ കല്ല് കാണുന്ന കേൾക്കൊന്നുമില്ല അത് നമുക്ക് കോൺസെൻട്രേഷന് വേണ്ടി മുമ്പിൽ എന്തെങ്കിലും വേണ്ടേ അതിനു വേണ്ടി ഏകാഗ്രതയ്ക്ക് വേണ്ടി വെച്ചതാണ് പക്ഷെ ഈ കല്ലൊരു മഹാന്റെ ബിംബമാണ് പ്രതീകമാണ് ആ മഹാൻ കേൾക്കും ആ മഹാൻ കാണും ആ മഹാൻ സഹായിക്കും അല്ലെ മുസ്ലിയാക്കന്മാർ പറയും അവിടെ എവിടെയൊക്കെ മൗലവി അസ്ലാമും അസ്ലാമും അല്ലേ തഫ്സീർ എന്താ അസ്ലാം ബിംബം 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 എന്നല്ലേ ഞങ്ങൾ ബിംബം തെളിച്ചിട്ടില്ലല്ലോ ബിംബം എന്ന് പറഞ്ഞാലും ബിംബമാകുന്ന കല്ലാണോ ലക്ഷ്യം അല്ലെ മരക്കഷ്ണാണോ അല്ല പിന്നെ ആ ബിംബത്തിന് പിന്നിലുള്ള മഹാൻ ഇതല്ലേ ഇപ്പൊ കബറിന്റെ മുമ്പിൽ നിൽക്കുമ്പോ കബറിന്റെ നേരത്തെ കല്ലും മണ്ണും പെയിന്റും പച്ചപ്പെയിന്റും പുതപ്പും അതൊക്കെ കേൾക്കുവോ കാണുവോ ആ വിശ്വാസമാണ് ആ കൗമിലുള്ളത് അല്ലല്ലോ പിന്നെ കബറിലുള്ള അപ്പൊ ബിംബത്തിന്റെ മുമ്പുള്ളതുപോലെ തന്നെ ബിംബമാകുന്ന കല്ല് വരെ കേൾക്കാത്തത് പോലെ കബറിന്റെ പുറത്തെ കല്ലും മണ്ണും കേൾക്കുന്ന ഏറ്റവും കബറിലുള്ള മഹാൻ കേൾക്കും അദ്ദേഹം കാണും അദ്ദേഹം അറിയും ഇതേ വിശ്വാസം ബിംബാരാധകർക്കും ഉണ്ടായിരുന്നത് മനസ്സിലായില്ലേ അപ്പൊ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ശിർക്ക് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സാലിഹ്യങ്ങളായ ആളുകളെ അവരാരാധിച്ചിരുന്നു എന്തിനു വേണ്ടി ആരാധിച്ചിരുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൽ സാമീപ്യം കിട്ടാൻ വേണ്ടി അല്ലാതെ ഇതൊക്കെ സ്വതന്ത്ര ഇലാഹികളാണ് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അവർ ചോദിച്ചത് ഇതൊക്കെ ദൈവല്ലേ ലാത്ത ഇലാഹല്ലേ ഉസ്സ ഇലാഹല്ലേ എന്നിട്ട് മുഹമ്മദ് എന്താ പറഞ്ഞത് അള്ളാഹു അപ്പൊ അള്ള ഇലാഹാണ് അതിനോട് തർക്കല്ല അതുകൊണ്ടാണ് അവരെ അള്ളാഹിനോട് തേടുന്നത് പക്ഷെ എവിടെ തർക്കം അള്ളാഹു മാത്രം ഇതല്ലേ അതാണ് സൂറത്ത് സ്വാദനായ ചെറിയ ഇന്ന എന്താർത്ഥം എന്ത് മുഹമ്മദ് എല്ലാ ഇലാഹികളെയും കൂടി ഒറ്റ ഇലാഹാക്കിയോ ഇതൊരു പുതുമയുള്ള കാര്യം തന്നെ ഇതാണ് ഇപ്പൊ രണ്ടാമത്തെ ശഫായത്താണ് പ്രധാനമായിട്ട് പറഞ്ഞത് ഇപ്പോ ശഫായത്ത് രണ്ടുതരം ശഫായത്തുണ്ട് ഒന്ന് പരലോകത്ത് നടക്കുകയില്ല എന്ന് പറഞ്ഞ ശഫായത്ത് ഒന്ന് നടക്കും എന്ന് പറഞ്ഞ ശഫായത്ത് രണ്ടു തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഇതൊക്കെ ഒറ്റ മനസ്സിലാക്കിയതുകൊണ്ടല്ല വീണ്ടും വീണ്ടും കളി തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വായിച്ചുകൊണ്ടേ ഇരിക്കണം മനസ്സിലായില്ലേ ഈ കിതാബ് തൗഹീദിന്റെ തന്നെ പരിഭാഷ ഇനി അത് കായിക സാരിക എന്ന് വായിച്ചവനെ മൂന്നാമത്തെ കായിക പുസ്തകങ്ങളിലെ നോക്കി അല്ലാത്തതിൽ ഇവിടെ ശ്രദ്ധിക്കാം അന്നൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹറ അലാ ഉനാസി മുതഫജ്ജിഖീന ഫീ ഇബാദതിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെട്ടത് തങ്ങളുടെ ഇബാദത്തുകളിൽ വ്യത്യസ്തരായിരുന്ന ആളുകളിലേക്കാണ് മിൻഹും അവരിലുണ്ടായിരുന്നു മൻ യഅബുദുൽ മലായിക്ക മലക്കുകൾ ആരാധിക്കുന്നവർ മലക്കുകൾ അല്ലാന്റെ പെൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ട് മലക്കൾക്ക് ബിംബങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്നവർ ഉണ്ടായിരുന്നു മൻ യഅബുദുൽ അംബിയാഅ സാലിഹീൻ അംബിയാക്കളെയും സാലിഹികളെയും ആരാധിക്കുന്നവരുണ്ടായിരുന്നു ഇബ്രാഹിം നബി ആരാധിച്ചിരുന്നു മക്ക വിജയിച്ചപ്പോ 360 ബിംബങ്ങളിൽ നിന്ന് എടുത്ത് പുറത്തിട്ടില്ലേ അതിൽ ആരാധിക്കുന്നുണ്ടായിരുന്നു ഇബ്രാഹിം നബിന്റെ ബിംബം ഉണ്ടായിരുന്നു കയ്യിലിങ്ങനെ ഭാഗ്യപരീക്ഷണ കോലുകൾ പിടിച്ചിട്ട് ആ ബിംബത്തെ പുറത്തിട്ട് പൊട്ടിച്ച് കളയുന്ന റസൂൽ പറഞ്ഞു അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല ഇങ്ങനെ ഈ അസ്ലാം കൊണ്ട് ഭാഗ്യപരീക്ഷണം നടത്തിയിട്ടില്ല ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞിടത്തൊക്കെ കൂടാവുന്ന വമാ കാനമിനൽ മുശ്രിക്കീൻ അദ്ദേഹം മുശ്രിക്കുകയിൽപ്പെട്ടവനായിരുന്നില്ല എന്താ കാരണം ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ള മുശ്രിക്കുള്ള വാദമെന്താ ഇബ്രാഹിം നബി ഞങ്ങളുടെ മുൻഗാമിയ നേതാവാണ് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ പിൻഗാമികളാണ് അപ്പൊ അല്ല പറയാണ് അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല നിങ്ങളോ നിങ്ങൾ ചുരുക്കിലാണ് ചുരുക്കിയുള്ള നിങ്ങൾക്ക് എങ്ങനെ ചുരുക്കാനായിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ മുൻഗാമിയാകിയ അബി ഇബ്രാഹിം നബിനെ ആരാധിച്ചിരുന്നു പിന്നെ ക്രിസ്ത്യാനികൾ ഈസാ നബിയെ ആരാധിച്ചിരുന്നു യഹൂദികൾ വിജയനബിയെ ആരാധിച്ചു അപ്പൊ ഓമിൻ ഹും അബ്ദുൽ അംബിയാ വസാലിഹീൻ അമ്പിയാക്കളെ, അമ്പിയാക്കുന്ന നബിമാർ, നബിയുൻ എന്നതിന്റെ ബഹുവചനാണത്, നബിയുൻ നബിയാനി അമ്പിയാൾ, അമ്പിയാക്കൾ എന്ന് പറയേണ്ടയില്ല, അമ്പിയാൾ എന്നാൽ തന്നെ ബഹുവചനായി, ഒരു ഔലിയാ എന്ന് പറഞ്ഞാൽ തന്നെ ബഹുവചനായി. നമ്മളും പറയും ഔലിയാക്കൾ, ഉലമാക്കൾ എന്ന് പറയും, ഉലമാൾ എന്നാൽ തന്നെ ബഹുവചനായി. നമ്മളിന്റെ മലയാളത്തിൽ കൾ മൂടും ഔലിയാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ തന്നെ ബഹുവചനായി, ഇന്നലെ മുസ്ലിമീങ്ങൾ, മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ തന്നെ ബഹുവചനായി. അത് അറബി മലയാളം കൂട്ടുമ്പോൾ ബഹുവചനത്തിൽ നിന്ന് കരം കൂടും. അപ്പൊ റസൂലിന്ന് പ്രത്യക്ഷപ്പെട്ട ആ ജനതയിൽ മലക്കൾ ആരാധിക്കുന്നുണ്ടായിരുന്നു, നബിമാർ ആരാധിക്കുന്നുണ്ടായിരുന്നു, സാലിഹീങ്ങൾ, സാലിഹീങ്ങൾ ആരൊക്കെയാണ്? ഒന്നിലാത്ത സാലിഹായിരുന്നു, ആദ്യം ധരിക്കുന്നതിനെ കുറിച്ച് ഓല കണക്കിൽ സാലിഹായ പോലെയല്ലേ അല്ലേ. പിന്നെ പിന്നെ വമിനുമ്മയാബുദിൽ അച്ചാറ വല്ല അച്ചാറ, മരങ്ങളെയും കന്നികളെയും ആരാധിച്ചിരുന്നു. ഉജ്ജ മരല്ലേ, ഉജ്ജ മരല്ലേ, അതിന്റെ പ്രതീകരിച്ചാൽ ഉണ്ടാക്കി ഒരു പെണ്ണിലുണ്ടാക്കി. പിന്നെ കല്ല് മനാത്ത കല്ലല്ലേ, ശക്രത്തല്ലേ. വമിനുമ്മയാബുദിൽ ശംസവൽ ഖമറ, അവരെ കൂട്ടുമ്പോൾ തന്നെ സൂര്യനെയും ചന്ദ്രനെയും ആരാധനായിരുന്നു. ഇബ്രാഹിം നബിന്റെ കാലത്തൊക്കെ അല്ലേ, അതിന്റെ പിന്മുറക്കാരെ കുറച്ച് സൂര്യാരാധകന്മാർ ചന്ദ്രാരാധകന്മാരുണ്ട്. അവരോട് മുഴുവനും യുദ്ധം ചെയ്തു, പലം യുദ്ധം അവർക്കറിയിൽ വ്യത്യാസപ്പെടുത്തിയില്ല. ആ മഹാന്മാരെ ആരാധിച്ചതോടും നമ്മൾ യുദ്ധം ചെയ്യണ്ട, ഒരു നമ്മളെ ആളുകളല്ലേ, നമ്മളെ കല്ലിനെ ആരാധിച്ചതോട് മാത്രം യുദ്ധം ചെയ്താൽ മതി എന്ന് നബി വേർപെടുത്തിയോ? അള്ളാഹുവിന്റെ പുറം ആരാധിച്ചാലും കല്ലാകട്ടെ, മരാകട്ടെ, നബിയാകട്ടെ, ഒലിയാകട്ടെ, ആരാകട്ടെ, അള്ളാഹുപുറം ആരാധിക്കുന്ന എല്ലാവരോടും റസൂലുള്ള പോരാടി. അതാണ് മൂന്നാമത്തെ കായിക. എന്താ മൂന്നാമത്തെ കായിക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെട്ട ആ കൗമ്, അവരിൽ വിവിധ തരം ആരാധനകൾ ചെയ്യുന്നവരുണ്ടായിരുന്നു, മലക്കുകൾ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, നബിമാർ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, സാലിഹീങ്ങൾ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, കല്ലിനെ മറിച്ച് ആരാധിക്കുന്നവരുണ്ടായിരുന്നു, സൂര്യനെ ചന്ദ്രനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. അവരോടെല്ലാം റസൂലും യുദ്ധം ചെയ്തു. അവർക്കിടയിൽ ഒരു വിവേചനവും അല്ലാഹുവിന്റെ റസൂലെ കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലേ സാലിഹീങ്ങളെ അമ്പിയാലെ ആരാധിച്ചവരോട് ഒരു പ്രധാന പറയുന്നത് നമ്മളെ നമ്മളെ നാട്ടിലെ മുസ്ലിക്കുന്നോ അത് ഈ ശേഖറുകളുടെ കാലത്ത് 300 കൊല്ലം മുമ്പല്ലേ മുഹമ്മദ് 1115 ജനിക്കുന്നത് അല്ലേ, നമ്മൾ 1436 അപ്പൊ 300 കൊല്ലം മുമ്പാ, 300 കൊല്ലം മുമ്പുള്ള വാദം തന്നെയാണ്. എന്താണ് ഞങ്ങൾ അവരാരെ മക്കാരാധിച്ചത് കല്ലിങ്ങി മരത്തിയൊക്കെയാണ്, മനുഷ്യകൾ അള്ളാന്റെ പെൺകുട്ടിയാണ്, പിന്നെ ജിന്നികളെ ഞങ്ങൾ ആരാധിക്കുന്ന മഹാന്മാരല്ലേ, അതെങ്ങനെ നിങ്ങൾ ഒരുപോലെ കാണുകയാണ്? അതിനുള്ള മറുപടിയാണ്, മഹാന്മാരാരാധിച്ചവരുണ്ടായിട്ടുണ്ട്, കല്ലിനാരാധിച്ചവരുണ്ടായിട്ടുണ്ട്, സൂര്യചന്ദ്രനാരാധിച്ചവരുണ്ടായിട്ടുണ്ട്, ജിന്നിനാരാധിച്ചവരുണ്ടായിട്ടുണ്ട്, എല്ലാവരും ഒരുപോലെയാണ് റസൂൽ കണ്ടത്. അവർക്കിടയിൽ എന്ത് ചെയ്തിട്ടില്ല? ഒരു വിവേചനവും കൽപ്പിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി ഓരോന്നിന്റെയും തെളിവ് അവരോട് യുദ്ധം ചെയ്യാത്തില്ലാതാകുന്നത് വരെ കീഴടക്കം അള്ളാഹുവിന്റെ മാത്രമാകുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യുക. അൻഫാല് 39. ഇനി സൂര്യന്റെ ചന്ദ്രനെ ആരാധിച്ചതിന്റെ തെളിവ് ഫുസ്സിലത്ത് 37. നാൽപ്പത്തിയൊന്നാമത്തെ സൂറത്ത് 477 പേജാണ് ഇതില്. സൂറത്ത് ഫുസ്സിലത്ത് 37 ആയത്ത് സുജൂദ് ചെയ്യേണ്ട ആയത്താണ്.
ومن من آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون
ومن آياته അവന്റെ ആയത്തുകളിൽ പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അല്ലൈൽ വന്നഹാർ രാത്രിയും പകലും, പ്രശംസുകൾ കമർ സൂര്യനും ചന്ദ്രനും. ലാ തസ്ജുദു ലിശംസി
നിങ്ങൾ സുജൂദ് ചെയ്യരുത്, ലിശംസ് വരാതെ കമരി സൂര്യനും സുജൂദ് ചെയ്യരുത്, ചന്ദ്രനും സുജൂദ് ചെയ്യരുത്. വസ്തുതു ലില്ലാ
നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുവിൻ. അല്ലദി ഖലഖഹുന്ന അവയെ സൃഷ്ടിച്ചവനായ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യുകയും ഇൻകുന്തും ഇയ്യാഹു തഅ്ബുദൂൻ നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ. അപ്പൊ സൂര്യനും ചന്ദ്രനും ആരാധന ചെയ്തിരുന്നവർ അന്ന് ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണിത്. സൂറത്തുൽ ഫുസ്സിലത്തെ 37. ഇനി വദരീരുൽ മലായിക്ക മലക്കുകൾ ആരാധിച്ചിരുന്നു എന്നതിന്റെ തെളിവ് ആല ഇംറാൻ 80, മൂന്നാമത്തെ അധ്യായം 80.
وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ
هذا اللي هنا
مَا كَانَ لِبَشَرٍ أَن يُؤْتِيَهُ اللَّهُ الْكِتَابَ وَالْحُكْمَ وَالنُّبُوَّةَ ثُمَّ يَقُولَ لِلنَّاسِ كُونُوا عِبَادًا لِّي مِن دُونِ اللَّهِ وَلَٰكِن كُونُوا رَبَّانِيِّينَ بِمَا كُنتُمْ تُعَلِّمُونَ الْكِتَابَ وَبِمَا كُنتُمْ تَدْرُسُونَ
أين تدرسون
ولا يأمركم من تتخذ الملائكة والنبيين أربابا أيأمركم بالكفر بعد إذ أنتم مسلمون ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة الله سبحانه وتعالى
ഒരു മനുഷ്യനെ വേദഗ്രന്ഥവും ഹുക്കുമും എന്ന് പറഞ്ഞാൽ വിധി പ്രസ്താവിക്കാനുള്ള ഹുക്കുമും നബുവത്തും കൊടുക്കുകയും എന്നിട്ട് അയാൾ ജനങ്ങളോട് പറയാണ് നിങ്ങൾ എന്നെ കൂടാതെയുള്ള കൂനു ഇബാദത്തിൽ ഇന്ത് അള്ളാനെ കൂടാതെ നിങ്ങൾ എനിക്ക് അടിമകൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരാവുക എന്ന് പറയുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. വാ അതിന്റെ തുടർച്ചയാണ് വലാ എറമുറുക്കും എന്ന് തത്തവ നമ്മൾ കഴിയും. വലാ എറമുറുക്കും അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയില്ല. വലാ എറമുറുക്കും അൻ തത്തഖിദു അൽ മലായിക മലക്കുകളെ നിങ്ങൾ എന്തായി സ്വീകരിക്കണം, വൻ നബിയീന നബിമാരെ നിങ്ങൾ അർബാബൻ രക്ഷിതാക്കളായി അല്ലെങ്കിൽ ആരാധകന്മാരായി സ്വീകരിക്കണം എന്ന് നബുവത്ത് കിട്ടിയ ഒരു നബി നിങ്ങളോട് പറയുക കൽപ്പിക്കുക എന്നതും ഉണ്ടാവുകയില്ല. അപ്പൊ നബിമാരെ അല്ല മലക്കുകളെയും നബിമാരെയും ആളുകൾ എന്ത് ചെയ്തിരുന്നു, ആരാധിച്ചിരുന്നു എന്ന് അതിനെന്ത് കിട്ടും. അതാണ് തന്നെ സൂറത്ത് ആല ഇംറാൻ 80 ഒന്നോദിക്കട്ടെ. ആ മായത്തിന് മേലായപ്പോഴുള്ള ബന്ധ ഓർമ്മ വേണം. വരായും അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്, അതും ഉണ്ടാവില്ല. ആരാണ് അത് മാക്കാനും ബഷീറിന് യോഗ്യവും കിതാബ് ഹിക്മവും നുബുവത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല കിതാബും നുബുവത്തും ഒക്കെ കൊടുത്ത ഒരാളില്ലേ? ഒരു മനുഷ്യൻ അല്ലാഹു വേദം കൊടുത്തു, മതവിജ്ഞാനം കൊടുത്തു, നുബുവത്ത് കൊടുത്തു, എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് പറയാ നിങ്ങൾ അള്ളാഹനെ വിട്ടിട്ട് എന്റെ ദാസന്മാരായിരുന്നു എനിക്ക് ബാധപ്പെടുത്തു എന്ന് പറയുക എന്നത് ഒരിക്കലും ഉണ്ടാവൂല. അതുപോലെ തന്നെ വരായ മുറുക്കും അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുക എന്നതും ഉണ്ടാവൂല. എന്ത് അൻ തഖ്ദുൽ മലായിക വൽ നബിയീന മനുഷ്യരെയും പ്രവാചകന്മാരെയും നബിമാരെയും നിങ്ങൾ അർബാബ രക്ഷിതാക്കളായി സ്വീകരിക്കണം എന്ന് ഒരു നബി പറയുക എന്നതും ഉണ്ടാവൂല. അപ്പൊ ആളുകൾ എന്തുണ്ട് അല്ലേ, അല്ലാ അവൻ അദ്ദേഹം നിങ്ങളോട് മുസ്ലിങ്ങായി കഴിഞ്ഞതിന് ശേഷം കുഫർ സ്വീകരിക്കാൻ പറയുമോ എന്നാണ് മുറുക്കുമ്പിൽ കുഫർ ഭാരത ഇത് അന്തവും മുസ്ലിമോൻ. അപ്പൊ ഇന്നെന്ത് കിട്ടി? മലക്കുകൾ ആളുകൾ ആരാധിക്കാറുണ്ടായിരുന്നു എന്ന് കിട്ടി. മലക്കൾ അള്ളാന്റെ പെൺകുട്ടികളെന്നാണ് അവരുടെ വാദം. പിന്നെ വലിയൊരു അമ്പിയ അമ്പിയാക്കൾ ആരാധിച്ചതിന്റെ തെളിവെന്താ? ഈസാനബിൻ ആരാധിച്ചതിന്റെ തെളിവില്ലേ? മാഇദ 116 ഈസാനബിയോട് അവർ ചോദിക്കുന്ന സംഭവം അൽ മാഇദ 5:116 ഇത് തീർന്നാലേ ചായത്തുള്ളൂ കേട്ടോ, അല്ലെ ചായത്തുല്ല നീണ്ടുപോകും. കടിയുണ്ടാവും, കടിയിട്ടേ ഇത് തീരണം, അല്ലെ കടിയൊക്കെ ബ്ലോക്കാവും. ആ വായിച്ചോളി.
وَإِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ أَأَنْتَ قُلْتَ لِلنَّاسِ اتَّخِذُونِي وَأُمِّيَ إِلَٰهَيْنِ مِن دُونِ اللَّهِ قَالَ سُبْحَانَكَ مَا يَكُونُ لِي أَنْ أَقُولَ مَا لَيْسَ لِي بِحَقٍّ إِن كُنْتُ قُلْتُهُ فَقَدْ عَلِمْتَ تَعْلَمُ مَا فِي نَفْسِي وَلَا أَعْلَمُ مَا فِي نَفْسِكَ إِنَّكَ أَنْتَ عَلَّامُ الْغُيُوبِ ما قلت لهم الا ما امرتني بي ان اعبد الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت انت الرقيب عليهم وانت على كل شيء شهيد
قاديانികൾ പിന്നെ അവർക്ക് തെളിവായിട്ട് പറയുന്നതാ മനസ്സിലായില്ലേ കാദിയാനികളെ അവർക്ക് പിന്നെ ഈസാനബി ഇസ്ലാം മരിച്ചിട്ടില്ല, അല്ല ഉയർത്തപ്പെട്ടിട്ടില്ല, മരിച്ചുപോയി എന്നതിന് തെളിവായിട്ട് അവർ പലപ്പോഴും പറയാറുള്ള ഒരു സൂറത്താണ്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? അള്ളാഹു ഈസാബിന് മറിയമിനോട് പറഞ്ഞു, ഞാൻ ഈസാബിന് മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ, നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ എന്നെയും എന്റെ ഉമ്മയെയും നിങ്ങൾ രണ്ട് ഇലാഹുകളായി സ്വീകരിക്കണം എന്ന് നീ പറഞ്ഞിരുന്നോ? നോക്കുന്നില്ലേ, മുസേബ് കയ്യിലേക്ക് വെറുതെങ്ങനെ ഇരുന്ന യാതൊരു കാര്യം ഉണ്ടാവില്ല. ഒന്ന് ചോദിക്കട്ടെ, അതാ വേക്കല് പുതിയ നിങ്ങൾ ആ ഭാഗത്താണ് ആ മൂലക്കാണ് ഒന്ന് നടക്കാൻ. ഒന്ന് ചോദിക്കാ പോലെ ആ ആ ആയത്തിൽ നമ്മൾ കണ്ടായത്തിൽ കണ്ടില്ലേ നീ മായിദ? ആ ഇവിടെ എത്ര വട്ടം പറഞ്ഞു നിങ്ങൾ ചോദിക്കണ്ടേ? മായിദ 116, 117 മായിദ അവസാനിക്കുന്നിടത്ത്. നിങ്ങൾ മജ്ലിസിന്റെ വർക്കത്തിട്ടായിരിക്ക, എൽമിന്റെ മജ്ലിസിൽ പഠിക്കാതില്ലാത്ത വർക്കത്തുണ്ടല്ലോ. അന്തത്തിൽ നീ പറഞ്ഞിരുന്നോ എന്നെയും എന്റെ ഉമ്മയെ ഉമ്മേനെ മറിയമ്മയെ അള്ളാഹുറമ്മൾ രണ്ട് ഇലാഹികളായി സ്വീകരിക്കണം നിങ്ങൾ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കാല അദ്ദേഹം പറയും, സുബ്ഹാനക, അള്ളാഹു നീ പരിശുദ്ധനാണ്, മായക്കുള്ളത് എന്ന കൂല എനിക്ക് പറയാവതല്ല, മാലി ശരീഫി ഹക്കിൻ എനിക്ക് അർഹതയില്ലാത്തത് ഞാൻ എങ്ങനെ പറയാം? ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറച്ചോനെ നിനക്കറിയാമല്ലോ, താനമു മാഫി നഫ്സി എന്റെ മനസ്സിലുള്ളത് നിനക്കറിയാം, ഒരാളും മാഫി നഫ്സി നിന്റെ മനസ്സിലുള്ളത് എനിക്കറിഞ്ഞൂടാ, ഇന്നത്താണ് അല്ലാമുൽ ഗുയൂബ് നീ എല്ലാ ഗൈബുകളും അറിയുന്നവനാണല്ലോ, മാത്രം ചില ഹുറമില്ലാമർത്തനീതി നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ മറ്റൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എന്താണത്? അനി അബ്ദുല്ലാഹ നിങ്ങൾ അള്ളാഹനെ ആരാധിക്കണം, റബ്ബിയോ റബ്ബക്കും എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വകുന്തുഅലൈഹിം ശഹീദൻ മാദുംതുഫീഹിം, ഞാൻ അവരുടെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ അവരുടെ സാക്ഷിയായിരുന്നു, അവരള്ളാഹുറം ആരാധിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വലമ്മാ തോഫൈതനി നീ എന്നെ ഏറ്റെടുത്തപ്പോൾ കണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൽ ഉയർത്തിയില്ലേ, ഉയർത്തിയതിന് ശേഷം തന്നു നീയാണ് അവരുടെ എന്ത് അവരുടെ മേൽ സാക്ഷിയായിട്ട് ഉള്ളത് നീയാണ്, അവരുടെ മേൽനോട്ടക്കാരൻ നീയാണ്, വാൻതാലാത്തിന്റെ ചെയ്യും ഷഹീദ് നീ എല്ലാ കാര്യത്തിലും എന്താണ് സാക്ഷിയാണ്. അപ്പൊ ഇന്നെന്ത് കിട്ടി? ഈശാനബിൻ ആളുകൾ, അപ്പൊ നമുക്ക് തെളിവൊന്നും ആവശ്യമില്ലാത്ത സംഗതി അറിയണം, ഈശാനബിൻ ആളുകൾ ആരാധിക്കുന്നുണ്ടെന്നുള്ളത് അല്ലേ? അള്ളാഹ്ക്ക് പുത്രനുണ്ടെന്ന വാദം അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള വാദമാണ്. ആ വാദക്കാരാണ് രണ്ടു കൂട്ടർ, ഒന്ന് യഹൂദികളും ഒന്ന് നസ്രാനികളും. ഇനി അടുത്തത് സാലിഹീങ്ങൾ ആരാധിച്ചിരുന്നു എന്നതിന്റെ തെളിവ് അൽ ഇസ്റാ 57, സൂറത്തുൽ ഇസ്റാ 57. നഹല് കഴിഞ്ഞിട്ട് ഇസ്റാ എത്രാമത്തെ അധ്യായം? 17-ാമത്തെ അധ്യായം. അതിൽ 57, 5-7. അതായത് 5-56 കൂടി കൂട്ടണം, അപ്പോളെ കൂട്ടിയുള്ളൂ. കുലിബുല്ലദീന ദാമതും മിൻ ദൂനി ഫലാ യംലികൂന കസ്ബം ബിയൻകും വലാ തഹ്വീല أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم مقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا. قل نبي سيدك تدعو الذين زعمتم من دونه أولئك قولا بي الله سهائق لكم من الوادكم وليه ഒന്ന് നിങ്ങൾ വിളിച്ചു നോക്കുക, അവനെ കൂടാതെയുള്ള സഹായികളെന്നേ രക്ഷകരെന്ന് നിങ്ങൾ വാദിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക, ഒന്ന് വിളിച്ചു നോക്കുക. പലായ എന്തിനെ കഷ്ടം വ്യതിയാനിക്കും, അവർ കഴിവുള്ളവരല്ല നിങ്ങളിൽ നിന്ന് ഉപദ്രവത്തെ നീക്കുവാൻ, വലാ തഹ്വീല അതിനെ മാറ്റിത്തരുവാനും. അപ്പോ നിങ്ങൾക്ക് വാദിച്ചിട്ടുള്ള ഈ വിഷമത്തെ നീക്കിത്തരാൻ അവർക്ക് കഴിയില്ല, തൽക്കാലം അത് മറ്റൊരാളിലേക്ക് മാറ്റാൻ പോലും അവർ കഴിവുള്ളവരല്ല. ഉലായിക്കല്ലതീനൂനോലിമുൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ റബ്ബിലേക്ക് സാമീപ്യം തേടുന്നവരാണ്. അയ്യുഹും അക്രബ് അവരിൽ ഏറ്റവും അടുത്തവർ പോലും. ويرجون رحمته അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരുമാണ്. ويخافون عذابه അവന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരുമാണ്. അല്ലോ, അവ കല്ലാണോ മരാണോ? അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുക, അള്ളാഹിന്റെ ശിക്ഷയെ ഭയപ്പെടുക. അവർ അള്ളാഹു ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സ്വഭാവമായി പറയുന്നത് എന്തൊക്കെയാ പറഞ്ഞത്? അള്ളാഹിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കും ഇബാദത്തുകൾ എടുത്തുകൊണ്ട് അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കുക, അവന്റെ ശിക്ഷയെ ഭയപ്പെടുക. ഇതൊക്കെ കല്ല മഹാന്മാരല്ലേ? ഞങ്ങൾ അവരെ കല്ലിനെ ആരാധിക്കുന്നെന്ന് പറഞ്ഞു തെളിവാണ്. നിങ്ങൾ ഈ ആയത്തുകളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ പരിഭാഷിച്ച് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് വിഷയം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സാലിഹീങ്ങൾ ആരാധിച്ചിരുന്നു എന്നതിന്റെ തെളിവ് എന്താണ്? അവർ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഹുന്നാണ്, അതാ ഹും കണ്ടുപോയതാണ്. അവർ തേടുന്നു ഇലാ റബ്ബിഹിം അവരുടെ രക്ഷിതാവിലേക്ക്, അത് വസീല സമീപന മാർഗം, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യവും അക്രം അവരിൽ ഏറ്റവും അടുത്തവർ പോലും. അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുക, അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുക, അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ കല്ലാണോ വരാണോ? മഹാന്മാരോടൊപ്പല്ലേ ഈ വിശേഷക്കാർക്ക് യോജിക്കുക? കല്ലിന് യോജിക്കോ? കല്ലിന് ശിക്ഷയെ ഭയപ്പെടുവോ? അപ്പൊ മഹാന്മാരായിരുന്നു അവർ ആരാധിച്ചിരുന്നത് എന്നതിന്റെ തെളിവാണ്. ഇനി ശരീരമുള്ള അച്ചാരുമല്ല അച്ചാർ മരങ്ങളെയും കല്ലുകളെയും ആരാധിച്ചിരുന്നു എന്നതിന്റെ തെളിവെന്താ? കൗലു കാല അപ്പറായിട്ടുമില്ലാത്തവരുത്തോട്ടര് എട്ടെട്ട് അല്ലേ? 9:30 നജ്മ് 19:20 അഫറായിത്തുമുൽ ലാത്ത വൽ ഉസ്സ കണ്ടോ നജ്മ് തിരഞ്ഞെടുക്ക നജ്മുണ്ട് വരൂല്ലോ നമ്മൾ തിരഞ്ഞ വേണ്ടേ അമ്പത്തി മൂന്നാമത്തെ സൂറത്ത് അതിൽ 19:20 അഫറായിട്ടുമില്ലാത്തവൻ ലാത്തയും ഉസ്സയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇപ്പൊ മനാത്ത സാരിസത്തൻ ദുഹ്റ മൂന്നാമതായുള്ള മനാത്തയെ പറ്റിയും അലക്കും ഉസ്സക്കർ വലവുണ്ട നിങ്ങൾക്ക് ആണും അള്ളാഹുവിന്റെ പെണ്ണുമാണെന്നാണോ കിൽക്കെയ്തൻ കിസ്മത്തിന് കഴിഞ്ഞാൽ നീതിയില്ലാത്ത ഓഹരി വെക്കൽ തന്നെ പെൺകുട്ടികളിലായാൽ അവർ കൊന്നു കളയും ഞങ്ങൾക്ക് വേണ്ട അപമാനം എന്നിട്ടോ അള്ളാന്റെ പെൺകുട്ടികളാണ് മരക്കുകൾ അപ്പൊ നിങ്ങൾക്ക് വേണ്ടപ്പോൾ അള്ളാഹിനെ ചാർത്തി കൊടുക്കാണോ അപ്പൊ ലാത്തയെ ഉസ്സയെ കുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടെ പറഞ്ഞത് സൂറത്ത് അൻ-നജ്മ് കണ്ടോ കണ്ടോ കുറെ ആള് ദർബത്തിൽ എനിക്ക് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് ഒന്നും കാണുന്നില്ല മുജി വായിക്കട്ടെ അഫറായിത്തുമുൽ ലാത്ത വല്ലുസ്സ ലാത്തയും ഉസ്സയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഓ മനാത്ത സാരിസത്തല്ലുഹ്റ മൂന്നാമതായുള്ള വേറെ മൂന്നാമതായുള്ള മനാത്തയെ പറ്റി ലാത്തയെ ഉസ്സിനി മനാത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ലാത്ത ആരായിരുന്നു ആ റജുലു സാലിഹായില്ലേ പിന്നെ മരമായിരുന്നു അല്ലേ ഉജ്ജന നശിപ്പിക്കാൻ ചെന്നപ്പോ കൊണ്ടു ഇല്ലേ പിന്നെ മനാത്ത ഒരു പാർവാഷണം അപ്പൊ മരത്തെയും കല്ലിനെയും മലക്കിനെയും ഒക്കെ ഇവർ ആരാധിച്ചിരുന്നു ഖുർആൻ കൊണ്ടെന്ന് തെളിഞ്ഞു പിന്നെ മരത്തെ ആരാധിച്ചതിന് മറ്റൊരു തെളിവാണ് റാത്ത് എന്നുള്ള സംഭവം ഞങ്ങൾ നബിയോടൊപ്പം ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെട്ടു കുഫറിൽ നിന്ന് പുതുതായി ഇങ്ങോട്ട് കടന്നു വന്നവരായിരുന്നു പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരായിരുന്നു ഞങ്ങൾ വലിയ മുസ്ലിക്കിന് ചിത്രത്തിന് മുസ്ലിക്കുകൾക്ക് ഒരു എലന്ത മരം ഉണ്ടായിരുന്നു അതിന്റെ അടുക്കൽ അവർ ഭജനമിരിക്കും അവരുടെ അസ്ലിഹത്ത് വാളുകൾ ആയുധങ്ങൾ അവർ അതിനെ കൊളുത്തിയിട്ടു ആ മരത്തിന്റെ പേരെന്താ അങ്ങനെ ഞങ്ങൾ മരത്തിന്റെ അടുത്തുകൂടെ പോയി അപ്പൊ ഞങ്ങൾ പറഞ്ഞു യാ റസൂൽ അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്കും ഒരു ദാത്ത് അൻവാത്ത് ഏർപ്പെടുത്തി തരൂ കമാലഹും ദാത്ത് അൻവാത്ത് അവർക്ക് ദാത്ത് അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ആയുധങ്ങൾ കൊളുത്താൻ ഒരു മരം ഏർപ്പെടുത്തുന്നൂടെ അപ്പൊ റസൂൽ പറഞ്ഞു മൂസാ നബിയോട് ആളുകളെ അപ്പുറത്ത് കണ്ടപ്പോ ഒരു പശുക്കുട്ടിനെ ആരാധിക്കുന്നത് കണ്ടപ്പോ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇലാഹിത ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞതിനേക്കാൾ ഗൗരവമുള്ള സംഗതി എന്നോട് പറഞ്ഞത് അപ്പൊ മരത്തെ ആരാധിക്കുക എന്നുള്ളത് അന്ന് ഒന്നുമില്ല മരത്തെ ആരാധിക്കുന്നത് പാലമരത്തെ പൂജിക്കൂലേ പാല അമ്പലത്തിന്റെ കടുത്തുണ്ടാവും പാല അത് പൂക്കുന്ന സമയത്തൊക്കെ പിന്നെ ആൽമരത്തെ ആരാധിക്കുന്നില്ലേ അല്ലേ എത്രയോ ആൽമരത്തെ ആരാധിക്കുന്നുണ്ട് ഈ ദർസ് നമ്മളെ എല്ലാ മാസവും തുടരുന്നുണ്ട് അടുത്തത് December 6-7 ശനിയാഴ്ച December 6-7 നോട്ടിൽ വെച്ച മലപ്പുറം ജില്ലയിൽ വെച്ചാണ് നേരത്തെ തന്നെ ഒരുങ്ങി വെച്ച ജോലികളൊക്കെ ഒഴിവാക്കിയിട്ട് പോവുക തലേൻ തന്നെ 6 എത്ര മണിക്കാണ് തുടങ്ങ കാലത്ത് തുടങ്ങണമെങ്കിൽ തലേന്ന് പോകണോ സുബൈക്കാൻ തുടങ്ങണം 5 രാത്രി എത്തണം എന്നാൽ 6 സുബൈക്കാനെ തുടങ്ങാം നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഇവിടെ ബുക്കിൽ എഴുതുക ഇവിടെ ബുക്കില്ലേ അപ്പൊ നിങ്ങളെ വിളിച്ചോളൂ ഇതാണ് മൂന്നാമത്തെ കായിക മൂന്നാമത്തെ കായിക അവിടെ അവസാനിക്കാണ് വിശദീകരണത്തിന് നമുക്ക് സമയമല്ല മൂന്നാമത്തെ കായികം എന്താ? റസൂലുള്ളാഹി സ്വല്ലം പ്രത്യക്ഷപ്പെട്ട ജനവിഭാഗങ്ങൾ പലതിനെയും ആരാധിക്കുന്നവരായിരുന്നു. അവരെല്ലാവരെയും ഒരുപോലെയാണ് റസൂൽ കണ്ടത്. അവർക്ക് ഇതിലൊക്കെ പോരാടി മരത്താരാധിക്കുന്നവരുണ്ട്, മലക്കിലാരാധിക്കുന്നവരുണ്ട്, ജിന്നിലാരാധിക്കുന്നവരുണ്ട്, പിന്നെ ആ സാലിഹുകളെ ഇതിനൊക്കെ ആരാധിക്കുന്നുണ്ട്, അമ്പിയാക്കളെ ആരാധിക്കുന്നവർക്കുണ്ട്. എന്നാൽ അമ്പിയാക്കളെ സാലിഹുകളെ ആരാധിക്കുന്നവരല്ലേ നമ്മളൊന്നും ചെയ്യണ്ട. ഓല് നമ്മളെ ആളാണ്. ആ മരത്തെയും കല്ലിനെക്കാരെ ഓരോ നമ്മളിപ്പം ചെയ്യണം എന്ന് നബി വേർപെടുത്തിയോ? വേർപെടുത്തിയിട്ടില്ല. എല്ലാരും ഒരുപോലെയാ കണ്ടത് അല്ലേ? ബി ജെ പി തന്നെ ഓരോ അമ്പലത്താരുന്നു. ജാറത്തി നമ്മൾ കാവൽ നിൽക്കണം. നമ്മ ജാറത്തി നമ്മൾ കാവൽ നിൽക്കണം അല്ലേ? എന്റെ പേരോ ആളെ ജാറം വിളിക്കാൻ വന്ന നമ്മൾ കാവലിക്കും, അമ്പലം വിളിക്കാൻ വന്ന നമ്മള് പുഴയത്തിൽ വിചാരിക്കും. പറ്റുമോ? പറ്റൂല. രണ്ടും അമ്പലത്തെക്കാൾ അവരുടെ ജാറം. അമ്പലം ഒരിക്കലും മുസ്ലിമാണ് പോലത്. നമ്മളെല്ലാം മുസ്ലിമികള് ലലാത്തിലായതുകൊണ്ടാ ജാറം കൊണ്ടാ ഇതല്ലേ? അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഖൗമിന്റെ അടുക്കലുള്ളവര് എല്ലാ സ്ഥാനങ്ങളും ആരാധിച്ചിട്ടുണ്ട്. മലക്കിനെ, ജിന്നിനെ, ബിംബങ്ങളെ, മരത്തെ ഒക്കെ ആരാധിച്ചു. എല്ലാവരും നബി ഒരുപോലെയാണ് കണ്ടത്. ഒന്നും വേർപെടുത്തിയിട്ടില്ല. അവരല്ലാത്തവരും ആരാധിച്ചിട്ടുണ്ട്. ആ വൈവിധ്യത്തിനടുത്ത് ഈ ആയത്തുകളൊക്കെ പറഞ്ഞത് സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചത് എന്താ തെളിവ്? ഏതാ ആയത്ത് എഴുതിയ നോക്കി പറഞ്ഞു. ചിലവൊന്നും എഴുതിയിട്ടില്ലേ? ബാക്കി ഫുസ്സിലത്ത് 37 ആ അവിനായാത്തിന്റെ ഹാർ തന്നെ ആ പിന്നെ മരക്കൾ ആരാധിച്ചത് ആല് ഇമ്രാൻ 80 എഴുതിക്കണം. ചിലരും എഴുതിയില്ലെന്ന് തോന്നുന്നു. അസ്ലമിക്ക് എഴുതിയില്ലേ? ഇല്ല. എഴുതിയപ്പിന്നെ പോയി നോക്കണ്ടല്ലേ? എഴുതണം. എഴുതിയിട്ട് തന്നെ പരിഭാഷ പോയി നോക്കണം. എഴുതിയില്ലോ? എവിടെ എവിടെ വായിക്കു. അടുത്ത് പറഞ്ഞ അമ്പിയായി ആരാധിക്കുന്ന മായിത 116 എഴുതി. ഇതൊക്കെ പരിഭാഷ പോയി നോക്കണങ്ങള്. പിന്നെ സാലിഹുകൾ ആരാധിച്ചത് 56-57. പിന്നെ മരത്തെ കല്ലിനെ ആരാധിക്കുന്നത് നജ്മ് 19-20. പിന്നെ ഹദീസ് റാത്തു അൻവാത്തിന്റെ ഹദീസ്. അപ്പോ കായികമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകളിലും വ്യത്യസ്തരായിരുന്ന ആളുകളിലേക്കാണ് പ്രത്യക്ഷപ്പെട്ടത്, വന്നത്, നിയോഗിക്കപ്പെട്ടത്. മരക്കൽ ആരാധിക്കുന്നവരും നബിമാരാധിക്കും സാലിഹുകൾ ആരാധിക്കുന്നതും മരക്കാരാധിക്കുന്നതും സൂര്യാരാധിക്കും ഒക്കെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും യുദ്ധം ചെയ്തു. അവർക്കെതിരെ എല്ലാം പോരാടി. അവർക്കിടയിൽ ഒരു വ്യത്യാസവും കൽപ്പിക്കണം. ഇതെന്തിനാ പഠിക്കുന്നത്? നിങ്ങൾ ഈ കല്ലിനെ മരത്തിനെ ആരാധിക്കുന്നവർക്ക് ഇറങ്ങി ആയത്തൊക്കെ നമ്മളെ ഓടും എന്തിനാ നിങ്ങൾ ചോദിച്ചു അല്ലേ? ഉച്ചാക്കന്മാർ ചേട്ടല്ലേ? അത് ഹജറന്റെ ഓടി, അത് ഷജറല്ലേ? ഹജർ മീൻ ഷജറിനെ ആരാധിച്ചവൽക്കരി ആയത്തിന്റെ നമ്മൾക്കെതിരെ ഓടുന്നത്. ഹജറും ഷജറും മാത്രമല്ല, ഹജറും ഷജറും തന്നെയും ബിംബത്തെ പറ്റിയാണ്. ബിംബത്തെ ആരാധിക്കുന്നതിന് ഉദ്ദേശം ഈ ബിംബമാകുന്ന കല്ലാണോ ബിംബമാകുന്ന മരകഷ്ണമാണോ? പിന്നെയോ അത് പിന്നിലുള്ള മഹാനാണ്. അപ്പൊ അവരും ആരാധിക്കുന്ന ആരെയാണ്? മഹാനെ തന്നെയാണ്. ഇതുപോലെ കബറിന് ആരാധിക്കുന്നതിന്റെ ഉദ്ദേശം കബറിന്റെ പുറത്ത് കല്ലും മണ്ണുമാണോ? കല്ലും മണ്ണും വെച്ച് സിമെന്റും വെച്ചിട്ടല്ലേ ഇത് പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതിനുള്ളിലുള്ള മഹാനാണ് ഉദ്ദേശം അതുപോലെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപോലെ തന്നെയാണ് കണ്ടത്. പിന്നെ അവർ ജിന്നിനെ ആരാധിക്കുന്നതിന്റെ തെളിവ് സൂറത്ത് സബഅ 41 എടുത്തോളിന്ന. യാസിന്റെ രണ്ട് സുഹൃത്ത് പുറത്ത് 41-ാമത്തെ ആയത്തിൽ വയവുമയഹ്ഷുറു 40-41 വയവുമയഹ്ഷുറുഹും ജമീആ ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون
قالوا سبحانك أنت ولينا من دونهم بل كانوا يعبدون الجن أكثرهم بهم مؤمنون
കണ്ടില്ലേ എന്താ അർത്ഥം?
വയോമയും ജമീഅൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടും.
എന്നിട്ടോ
തുമ്മയഖൂലു, അല്ലാഹു ചോദിക്കും, എന്താ ചോദിക്കാ? മലക്കുകളോട് ചോദിക്കും, ഹാഉലായി ഇയ്യാകും കാനൂ യഅബുദൂൻ, നിങ്ങളെയാണോ ഇവർ ആരാധിച്ചിരുന്നത് എന്ന് മലക്കുകളോട് ചോദിക്കും.
കാലു, അവര് പറയും, സുബ്ഹാനക, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നീ എത്ര പരിശുദ്ധൻ. ആ
നീ ഞങ്ങളുടെ രക്ഷിതാവാണ്, നിന്ദുനിയും അവരെ കൂടാതെ.
ആ
അവരല്ല, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ചിന്നികളെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. അക്കത്തറും ബിഹിം മുക്കിനും, അവരിൽ അധികമേരും ചിന്നികളിൽ വിശ്വസിക്കുന്നവരായിരുന്നു.
അപ്പൊ എല്ലാവർക്കും ചേർക്കുന്ന സംഭാഷണം അള്ള മനസ്സുകളോട് ചോദിച്ചാണ്, നിങ്ങളെയാണോ ഇവർ ആരാധിക്കുന്നത്?
അപ്പൊ മനസ്സുകൾ പറയാനുണ്ട്, അവർ ആരാധിച്ചിരുന്നത് ജിന്നികളെയായിരുന്നു.
സൂറത്ത് സബഅ് 40:41.
എന്തിനാണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല് എല്ലാ മുശ്രിക്കീങ്ങളോടും ഒരുപോലെ യുദ്ധം ചെയ്തിട്ടുണ്ട്. 36 കാത്തിലൊടുക്കും കാഫ, മുശ്രിക്കീങ്ങളോട് മുഴുവനും നിങ്ങൾ യുദ്ധം ചെയ്യുക,
ഏയ്
അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് പോലെ. അല്ലാത്ത ആരാധിക്കുമ്പോ മുശ്രിക്ക പേര് അഹമ്മദും അബൂബക്കറും ആസിയും മറിയമും കഴിച്ച കാര്യമില്ല,
തങ്ങളുടെ മുശ്രിക്കും കാഫറും തന്നെയാണ്.
മനസ്സിലായില്ലേ?
നമ്മളൊക്കെ ആയിരിക്കും, ഉമ്മയായിരിക്കും, ഒന്നും കാര്യമല്ല.
തൗബ 36, വഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലുനകും കാഫ.
പിന്നെ
അള്ളാഹിനോടൊപ്പം ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്.
അഹദ് എന്ന് പറഞ്ഞാൽ
കല്ലിലും മരത്തിലും പറയില്ല,
മനസ്സിലായില്ലേ?
അതുപോലെ തന്നെ
അംബാബ്
സൂറത്തുൽ നഹ്ൽ 21,
അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മരിച്ചവരാണ്,
ജീവനുള്ളവരല്ല
എന്ന് പറയില്ലേ?
അംബാത്തുൽ ഗൈറു അഹ്യാ, നഹ്ൽ 21.
ഒക്കെ നിങ്ങൾ പോയിട്ട് നോക്കണം, അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അടുത്ത ദർശന വരുമ്പോഴത്തൊക്കെ നോക്കി വെക്കണം.
ഞാൻ തൗഹീദ് പഠിച്ചിട്ടാണ് ആളുകളോട് പറയാ.
നഹ്ല് 21,
20-21.
വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ,
അല്ലാഹുവിന്റെ പുറമെ ആരെയൊക്കെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ
അവർ
യാതൊന്നും സൃഷ്ടിക്കുന്നില്ല.
വഹും
യുഖ്ലഖൂൻ,
അവർ തന്നെ സൃഷ്ടിക്കപ്പെടുന്നവരാണ്.
അംവാത്തുൻ,
അല്ലോ
ആ പ്രാർത്ഥിക്കപ്പെടുന്നവർ
മരിച്ചവരാണ്.
അംവാത്ത്,
മരിച്ചവരാണ്.
ഗൈറു അഹ്യ,
ജീവനുള്ളവരല്ല.
അവരെപ്പോഴാണ്
ഉയർത്തേൽപ്പിക്കപ്പെടുക
എന്ന് പോലും അവർക്ക് അറിയുന്നില്ല.
നഹ്ല് 20:21.
പൈനന്തിരി
കല്ലും മരം അല്ല,
കല്ലും മരം മാത്രമല്ല അവര്
ആരാധിച്ചിരുന്നത്.
അവസാനിപ്പിക്കാം.
നാലാമത്തത്
എന്താണെന്നറിയോ?
അത് പെട്ടെന്ന് പറയാം.
അത് ഖാഇദത്തുർ റാബിഅ,
അന്ന മുശ്രിക്കി സമാനിന
അഗല
മുശ്രിക്കം മിനൽ
അവ്വലീ,
നമ്മുടെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ
ആദ്യകാലക്കാരായ
ശിർക്കന്മാരെക്കാൾ
കടുത്ത
ശിർക്കന്മാരാണ്.
അന്നൽ
അവ്വലീന
യുശ്രിക്കുന
ഫി റഹ,
ആദ്യകാലക്കാർ
പ്രയാസമില്ലാത്ത
സന്തോഷത്തിന്റെ
ഘട്ടത്തിലാണ്
ശിർക്ക് ചെയ്തിരുന്നത്.
യുഹ്ലിസുൽ
അസിദ്ധ,
പ്രയാസമുണ്ടാകുമ്പോൾ അവർ
അള്ളാഹനെ
മാത്രമാണ് വിളിച്ചു നേടിയിരുന്നത്. ഒമിശിരിക്കൂ സമാനിന നമ്മുടെ കാലത്തുള്ള മിശിരിക്കുകളോ ചെറുപ്പും സുഖത്തിലും ദുഃഖത്തിലും വിഷമത്തിലും ഒക്കെ അള്ളല്ലാത്ത വിളിച്ചു നേടുകയാണ്. അപ്പൊ അവരെക്കാൾ മോശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ പ്രാറ്റും കോളും ഒഴിവിട്ടാൽ അവരാരെ വിളിക്കുള്ളൂ? അള്ളാഹനോട് പ്രാർത്ഥിക്കുള്ളൂ. അങ്ങനെയുള്ള അബൂജഹലിന്റെ മകൻ ഇക്രീമ മുസ്ലിമായത്, ഇങ്ങനെ മുസ്ലിമായത് സൂറത്ത് അൻകബൂത്ത് 65. ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ യാത്ര ചെയ്താൽ അവർ കീഴ്വണക്കം അല്ലാഹുവിന്റെ മാത്രമാക്കി അവരോട് പ്രാർത്ഥിക്കുന്നവരാണ്. അവൻ അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ ഇതാ ഹിംസിക്കും, അപ്പോൾ അവരത് ആ ചെറുത്തു വെക്കുന്നു. അങ്കബൂത്ത് 65. ഇത് ഒരുപാട് തരത്തിലുള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്കബൂത്തുണ്ടോ? എന്താ നാലാമത്തെ പായത? ഇന്നത്തെ മുശ്രിക്കുകൾ അന്നത്തെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണ്. കാരണം അന്നത്തെ മുശ്രിക്കുകൾ പ്രയാസം വരുമ്പോൾ അള്ളാഹനെ മാത്രമേ വിളിച്ചുള്ളൂ. ഇന്നത്തെ മുശ്രിക്കൾ പ്രയാസത്തിലും സുഖത്തിലും ഒക്കെ ആരെ വിളിക്കുന്നത്? അല്ലേ, ഗൾഫിൽ പോയിട്ട് നല്ല ശമ്പളം കിട്ടിയ ജോലിക്ക് ആർക്കും അയക്കും ജാറത്തിലേക്ക്. ശൈത്താൻ പോകുമ്പോ വിസയ്ക്ക് കിട്ടിയ ശരിയായാൽ നല്ലൊരു മൗലൂ കഴിച്ചിട്ട് ജാറത്തിൽ പോയിട്ട് ഒരു സലാമൊക്കെ പറഞ്ഞിട്ടാ പോവുക. ഹജ്ജിന് പോകുമ്പോ തൊട്ടടുത്ത് ജാറത്തുണ്ടാ പോവുക. ഹജ്ജിനൊക്കെ കിട്ടിയ സന്തോഷം അല്ലേ? നിങ്ങളെ വർക്കൊണ്ട് നമുക്ക് ഹജ്ജിനൊക്കെ കിട്ടി, ഞാൻ പോയി വരുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കണം. ഓരോ ഏൽപ്പിച്ചിട്ടാവുകയാണ്. അപ്പൊ അന്നത്തെ മുശ്രിക്കരെ കടുത്ത മുശ്രിക്കന്നല്ലേ? അന്നത്തെ മുശ്രിക്കർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ പൈതാറക്കുമോ പൈതാറക്കുമോ പിൻസൊലിച്ച് അവർ കപ്പലിൽ യാത്ര ചെയ്താൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. മുഖ്ലിസീന ലഹുദ്ദീൻ, അഖ്ലസ എന്ന മാത്രമാക്കി കീഴ്വണക്കം അവന്റെ മാത്രമാക്കിക്കൊണ്ട് പലമ്മാൻ അജ്ഞാതം വരെ തന്നെ അവരെ അവൻ കടലിലേക്ക് കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ബദ്ർ കടല് കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇതാഹും ശിരിക്കൂൻ, അപ്പോൾ അവരത് ആശ്രയിച്ചു വെക്കുന്നു. ഇനിയും അള്ളല്ലാത്തവരെ വിളിക്കും. ഇവിടെയാണ് ഇക്രിമ മുസ്ലിമായത്, അബൂജഹലിന്റെ മകനെ. മക്ക വിജയിച്ചിട്ട് എല്ലാവരും രക്ഷപ്പെടുക, മുഹമ്മദ് പകരം കൂട്ടും പണ്ട് ചെയ്തതിനൊക്കെ. ഇന്നിവിടെ നിന്നൂടാ ഇയാൾ പാഞ്ഞൊരു കപ്പലിൽ കയറി, കപ്പല് കുറെ വെച്ച് പാടി കളിയാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പൊ കപ്പലുള്ളവര് പറഞ്ഞു, ഇനി നിങ്ങൾ കരയിലുള്ള ആരെയും വിളിച്ചു തേടിയിട്ട് കാര്യമില്ല, അമ്മാനെ മാത്രം വിളിച്ചു തോടിക്കോളി. ആ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതായി പോരുന്നേ. അപ്പൊ പോലും ചിന്തിച്ചു, ഇതന്നെയല്ല ഇപ്പൊ മുഹമ്മദും പറയുന്നത്. അപ്പൊ അയാൾ അവിടെ ചെറു പ്രതിജ്ഞയെടുക്കാൻ പഠിച്ചോനെ, ഇവിടെ വെച്ച് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ പോയി മുഹമ്മദിന്റെ കൈ പിടിച്ച് മുസ്ലിമാകുന്നതാണ്. അങ്ങനെ കപ്പലിറങ്ങി, ഓനിറങ്ങി നേരെ വന്നിട്ട് റസൂലുള്ളാഹി അടുത്ത് വന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വശേ എന്ന മുഹമ്മദ് റസൂലിന്റെ ഷഹാദത്തി അല്ലേ. ആര്? അബൂജഹലിന്റെ പുന്നാര മോൻ ഇക്രിമ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മളിപ്പോ എന്ത് പറയും? റളിയല്ലാഹു അൻഹു. അപ്പോ പ്രയാസഘട്ടത്തിൽ അള്ളാഹിയെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് മക്കളത്തെ വിഷയത്തിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർ അള്ളാഹനെ മാത്രം വിളിച്ചത്. സന്തോഷഘട്ടത്തിൽ ഒരവലെ ഔലിയാക്കന്മാരും വിളിക്കും. എന്നാ നമ്മളെ വിശ്വസിക്കുന്നോ? പ്രയാസഘട്ടത്തിൽ അള്ളാഹനെ വിളിക്കുള്ളൂ, സന്തോഷഘട്ടത്തിൽ അള്ളാഹനെ വിളിക്കുള്ളൂ, സന്തോഷഘട്ടത്തിൽ അങ്ങനെ ഇടയ്ക്ക് അള്ളാഹനെ വിളിക്കും മാത്രം. നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിന്റെ തലൈമന്റെ മുഖം എത്രീകരണം എത്ര തന്നെ വീണിയെന്നു അല്ലേ? പ്രസവാടിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് പ്രസവം വൈകിയെന്ന് ഇന്നലെ പ്രസവിക്കേണ്ടതാണ്. അപ്പൊ എന്താ ഹായ്, മറ്റേ അമ്മോശൻ ആ ജാർത്തിക്ക് നേർച്ച, അമ്മായിമ്മ ഈ ജാർത്തിക്ക് നേർച്ച, പുയ്യാപ്പ മറ്റേ ജാർത്തിക്ക് നേർച്ച അല്ലേ? തെറ്റുന്നതാവും. നമ്മളാ മഹാന്മാർക്ക് നേർച്ചയാക്കിയോണ്ട് അല്ലാണ്ട് പ്രസവിച്ച് നേരെ വന്ന് മഹാന്മാരോട്ടോടെ. ഇതാണ് നാലാമത്തെ കായിക. ഇതിപ്പോ നാല് കായിക, ഈ നാല് കായിക പഠിച്ചാൽ ഇന്നത്തെ ശിർക്കിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. അൽ ഖവാഇദുൽ അർബ, എന്തിനാണ് പഠിപ്പിക്കുന്നത്? ശിർക്ക് നിലവിലുള്ള സമൂഹത്തിന് ശിർക്ക് മനസ്സിലാക്കാൻ. അന്നത്തെ ശിർക്ക് ഏതായിരുന്നു, ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലുള്ള ശിർക്ക് എന്തായിരുന്നു, അത് പഠിപ്പിക്കാനാണ് ഈ ഗ്രന്ഥം. അവസാനിക്കാം. ശരി, ഇതോടെ അവസാനിച്ചിട്ടില്ല. ഇനിയും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കേൾക്കണം, പഠിക്കണം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അസ്തഗ്ഫിറുക. അള്ളാഹു അല്ലാത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണോ ഓനെ തുടർന്നിരിക്കാൻ പറ്റൂല, ഓനെ അർത്ഥം തിന്നാനും പറ്റൂല, ഓനോട് കുട്ടികളെ കിണക്കി തീർക്കാനും പറ്റില്ല, ഓനെ വിട്ടത് കെട്ടാനും പറ്റൂല, ഓനോട് സലാം പറയേണ്ട ആവശ്യമില്ല, ഓലെ മരിച്ചാ കൂടേണ്ട ആവശ്യമില്ല, പറഞ്ഞ വയലേക്കും പറയണ്ട.